കർത്താവിൻ്റെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മളിന്ന് ലേവിയ പുസ്തകം രണ്ടാം അധ്യായം പഠിച്ച് തീർക്കാം എന്ന് കരുതുന്നു. രണ്ടാം അധ്യായത്തിൻ്റെ വിഷയം ഭോജനയാഗം അല്ലെങ്കിൽ മീൽ ഓഫറിംഗ് ആണ്. ഹോമയാഗം ഒരു ചെറിയ അളവിൽ പഠിക്കാൻ സാധിച്ചതുകൊണ്ട് ഇനിയുള്ള യാഗങ്ങൾ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പ്രാരംഭമായി ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ഭോജനയാഗം യാതൊരു മാംസമോ രക്തമോ പക്ഷിയോ മൃഗത്തെയോ ഒന്നും അർപ്പിക്കുന്നില്ലേ. നമ്മളത് ആദ്യത്തെ രണ്ട് വാക്യം വായിച്ചു നോക്കാം. ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായി വഴിപാട് കഴിക്കുമ്പോൾ അവൻ്റെ വഴിപാട് നേരിയമാവായിരിക്കണം. അവൻ അതിന്മേൽ എണ്ണയൊഴിച്ച് കുന്തിരിക്കവും ഇടണം. അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ അടുക്കൽ അത് കൊണ്ടുവരണം. അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും ഒരു കൈ നിറച്ച് കുന്തിരിക്കും പുരോഹിതൻ അത് നിവേദ്യമായി യാഗപീഠത്തിൽ ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ഇത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അധ്യായം വായിച്ചാൽ അവിടെ ഒന്നുകിൽ വട അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇവിടെ വായിച്ച പോലെ നേരിയ മാവായിട്ട് അങ്ങനെ അർപ്പിക്കുന്ന ഒരു യാഗമാണ് നമ്മൾ കാണുന്നത്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തെയാണ് വരച്ചു കാണിക്കുന്നത്. രക്തം ഇല്ല, മാംസമില്ല, എന്നാൽ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചത് പിതാവായ ദൈവത്തിൻ്റെ കൺമുമ്പിൽ ഒരു യാഗമായിരുന്നു. നമ്മോടും റോമർ 12 ആവശ്യപ്പെടുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിക്കാൻ. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ജീവിച്ചപ്പോൾ അവനൊരു യാഗമായിരുന്നു എന്നുള്ളത് അവൻ്റെ ഐഹിക ജീവിതത്തെയാണ് ഈ രണ്ടാം അധ്യായത്തിലെ ഭോജനയാഗം പഠിപ്പിക്കുന്നത്. അതിനെ വളരെ രക്തചുരുക്കമായിട്ട് ആദ്യത്തെ രണ്ട് യാഗങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം. ഇൻ ബേൺഡ് ഓഫറിങ് ഈസ് വർക്ക് ഓൺ ദ ക്രോസ്, ഇൻ മീൽ ഓഫറിങ് ഈസ് വർക്ക് ഓൺ ദ എർത്ത്. ബേൺഡ് ഓഫറിങ്ങില് ഈസ് വർക്ക് ഓൺ ദ ക്രോസ്, മീൽ ഓഫറിങ്ങില് ഹിസ് വർക്ക് ഓൺ ദി എർത്ത്. ഈ ലോകത്തിലെ അവൻ്റെ നടപ്പിനെ കാണിക്കുന്നു. നമുക്ക് ഇനിയും ആ പഠനത്തിലേക്ക് കടക്കാം. ഇതെന്താണെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ആ പഠനത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ആദ്യമായിട്ട് ചിന്തിപ്പാനിടയാകുന്ന ഒരു കാര്യം, നമ്മളോട് ഈ യാഗങ്ങളൊക്കെ എഴുതുവാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ ആദ്യം കർത്താവിൻ്റെ ജീവിതത്തെ വരച്ച് കാണിക്കുന്ന യാഗം എഴുതിയിട്ടേ മരണത്തെ വരച്ച് കാണിക്കുന്ന യാഗം നമ്മൾ എഴുതുകയുണ്ടായിരുന്നുള്ളൂ. മാനുഷികമായി നമ്മളങ്ങനെ ചെയ്യുകയുള്ളൂ. എന്നാൽ ദൈവം ആദ്യം അവൻ്റെ അനുസരണവും മരണത്തെയും വരച്ച് കാണിക്കുന്ന ഹോമയാഗം വരച്ച് കാണിച്ചിട്ടാണ് രണ്ടാമത് ഈ ലോകത്തിലുള്ള അവൻ്റെ ജീവിതത്തെ വരച്ച് കാണിക്കുന്നത്. എന്തിനാണ് ദൈവം ആ ഓർഡറിൽ അത് പറഞ്ഞത്? നമ്മെ സംബന്ധിച്ചാണ് ഞാൻ ഉറപ്പിച്ച പോലെ നമ്മൾ ആദ്യം കർത്താവിൻ്റെ ജീവിതം പറയും, പിന്നെ അവൻ്റെ മരണം പറയും. എന്നാൽ ദൈവം നമ്മളോട് കൽപ്പിച്ചപ്പോൾ ആദ്യം അവൻ്റെ മരണത്തെയും പിന്നീട് അവൻ്റെ ജീവിതത്തെയും വരച്ച് കാണിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരണം അംഗീകരിക്കാത്തൊരു വ്യക്തിക്ക് അവൻ്റെ ജീവിതം ഒരു ഭോജനമായി മാറില്ലേ. അതാണ് അതിൻ്റെ അർത്ഥം. മരണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതം അവരുടെ ആത്മീയ ഭോജനമായി മാറത്തില്ലേ. ഹോമയാഗമായിട്ട് അവനെ കാണാത്തൊരു വ്യക്തിക്ക് ഭോജനയാഗമായി കർത്താവിനെ ആസ്വദിപ്പാൻ കഴിയില്ലേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണെന്ന് തന്നെ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരുവൻ, കാൽവറി ക്രൂശിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരുവന് മാത്രമേ കർത്താവിൻ്റെ ജീവിതം അവൻ്റെ ആത്മീയ ഭോജനമായി മാറുന്നുള്ളൂ. ഇവിടെ നമ്മൾ വായിച്ച പോലെ ഒരു ഭോജനയാഗമായി മാറുകയുള്ളൂ. നമുക്ക് ഈ യാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ യാഗത്തിന് പല പേരുകൾ പറഞ്ഞിട്ടുണ്ട്. പല പേരുകൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മീൽ ഓഫറിങ്, മീറ്റ് ഓഫറിങ്, സീറിയൽ ഓഫറിങ്, ഗിഫ്റ്റ് ഓഫറിങ് എന്ന പല പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന കാണുന്നുണ്ട്. നമുക്ക് മലയാളത്തിൽ ഭോജനയാഗം എന്നുള്ള ഭാഷാന്തരമാണ് വന്നിരിക്കുന്നത്. മീൽ ഓഫറിങ്, മീറ്റ് ഓഫറിങ്, സീറിയൽ ഓഫറിങ്. എന്നാൽ ഇതിനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ കൃത്യമായ ഭാഷാന്തരം എന്ന് ദൈവദാസന്മാർ പറയുന്നത് ഗിഫ്റ്റ് ഓഫറിങ് എന്നുള്ളതാണെന്ന്. കാരണം അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയുടെ ആശയം മിൻഖ എന്ന് പറയുന്ന പദം വന്നിരിക്കുന്നത് ടു ഗിവ് എന്നുള്ള ആശയമാണ്. ടു ഗിവ്, ഇത് വളരെ ആഴമേറിയ ഒരു അർത്ഥമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് തൻ്റെ പുത്രനെ നമുക്ക് ആത്മീക ഭോജനമായി നൽകിയ പിതാവിൻ്റെ ദാനത്തെ ഇത് വരച്ചു കാണിക്കുന്നു. നമ്മളൊന്നുകൂടെ ശ്രദ്ധിച്ചാൽ പിതാവ് മാത്രമല്ലേ, നമ്മൾ ഒന്നാമത് ശ്രദ്ധിച്ചു നോക്കി, ഹീസ് എ ഗിഫ്റ്റ് ഓഫ് ദ ഫാദർ. പിതാവായ ദൈവത്തിൻ്റെ ദാനമാണ്. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നു, അവനെ തരുവാൻ തക്കോണം പിതാവ് ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 6:32 തൊട്ടുള്ള വാക്യത്തിൽ, എൻ്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അവനെ നമുക്ക് ആഹാരമായി തന്നത്, നമ്മുടെ ജീവനായി നൽകിയത് സ്വർഗീയ പിതാവാണ്. അതൊരു ദാനമാണ്. ഇനി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നോക്കാം. എഫേസർ 5:25 മനോഹരമായ വാക്യം, അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് തന്നെത്താൻ സൗരഭ്യമുള്ള ഒരു വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ഹി ഗെയ്വ് ഹിംസെൽഫ് ഫോർ അസ്. മൂന്നാമത്തെ കാര്യം നോക്കാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാൻ സുവിശേഷം 16:14 വാക്യം, നമ്മളത് അല്പമൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. യോഹന്നാൻ സുവിശേഷം 16:14 13 വായിച്ചേക്കാം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും, വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. കേട്ടോ, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നു. എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നു. വീണ്ടും കർത്താവോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. സ്വയമായി സംസാരിക്കാതെ, പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കാതെ അവൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് അറിയിച്ചു തരികയും എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരികയും ചെയ്യുന്നു. അപ്പൊ ആത്മാവിന്റെ ശുശ്രൂഷ നമുക്ക് ഭാവി കാര്യങ്ങളെ കുറിച്ച് നമ്മളെ മനസ്സിലാക്കി തരുന്നു, പ്രവചന വിഷയങ്ങൾ മനസ്സിലാക്കി തരുന്നു. മറ്റൊരു ശുശ്രൂഷ കർത്താവായ യേശുക്രിസ്തുവിനുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇന്ന് ലോകത്തില് ഈ കരിസ്മറ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞ് ലോകത്തിലുള്ള സഭകളെല്ലാം ഒന്ന് ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ എല്ലാം ശ്രദ്ധ പരിശുദ്ധാത്മാവിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തി തരികയാണ്, അവനെ നമുക്ക് ആത്മീയാഹാരമായി തരികയാണ്. ഇന്ന് അതിൻ്റെ പ്രയോറിറ്റിയൊക്കെ വിട്ടുപോയിട്ടുള്ളതുകൊണ്ടാണ് ഇന്ന് ആത്മാവിൻ്റെ പുറകെ, ആത്മാവിന് വേണ്ടി അങ്ങ് കം ഹോളി സ്പിരിറ്റ്, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പുറകെയുള്ള സകല ബഹളങ്ങളും ഈ മനുഷ്യൻ ഒരു വഞ്ചിക്കപ്പെട്ട വിധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയായ ഉപദേശത്തിൽ നിന്നുള്ള ഒരു തെറ്റിയുഴലാണ്. നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിൻ്റെ ദൗത്യം. അവൻ സ്വയമായി സംസാരിക്കാതെ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരികയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് മാധുര്യമുള്ളവനാക്കി തീർക്കുകയാണ്. ഏലിയാസാർ കടന്നുപോയപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയും ഒരു മണവാട്ടി അന്വേഷിച്ച് ഏലിയാസാർ കടന്നുപോയപ്പോൾ ഏലിയാസാറിൻ്റെ കാര്യമൊന്നും ഏലിയാസാർ പറയുന്നില്ലേ? ഏലിയാസാറിന് അവളോട് പറയാനുണ്ടായിരുന്ന മുഴുവൻ അവൻ്റെ യജമാനെ കുറിച്ചും യജമാനൻ്റെ പുത്രനെ കുറിച്ചുമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിഴലാണ്. ദൈവ സഭയോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഏലിയാസാർ ഏലിയാസാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അവൻ്റെ യജമാനെ കുറിച്ചും അവൻ്റെ സകലത്തിൻ്റെ ഉടവനായ പുത്രനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശരിയായിട്ടുള്ള ദൗത്യം. ഇവിടെ നമ്മൾ എടുത്ത് ശ്രദ്ധിച്ചപ്പോൾ തൃത്വം എന്ന് ചെയ്യുന്നതാണ്. പിതാവ് പുത്രനെ നമുക്ക് നൽകി, പുത്രൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു വന്നു, പരിശുദ്ധാത്മാവ് അവനുള്ളത് എടുത്ത് നമ്മൾക്ക് തരികയാണ് എന്ന് പറയുമ്പോൾ ആത്മീകമായതെല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് മേടിക്കുകയായിരുന്നു. ഈ യാഗത്തിന് അതുകൊണ്ട് പേര് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ആശയവും അമൂലഭാഷയുടെ വാക്കിൻ്റെ അർത്ഥവും ടു ഗിവ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫറിങ്, ദാനമായി തന്ന കർത്താവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇത് വായിക്കുമ്പോൾ മനോഹരമായ ഒന്ന് രണ്ട് വാക്യം കൂടെ, ഗലാത്യർ 2:20 പൗലോസ് പറയുന്നുണ്ടല്ലോ, അവൻ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു വന്നു. ഹി ലവ്ഡ് മീ ആൻഡ് ഗേവ് ഹിംസെൽഫ് ഫോർ മീ. അവൻ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു വന്നു. 2 കൊരിന്ത്യർ 9:15 നമുക്കറിയാവുന്ന വാക്യമാണ്, ദൈവത്തിൻ്റെ പറഞ്ഞു തീരാത്ത ദാനം, അൺസ്പീക്കബിൾ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, പറഞ്ഞു തീരാൻ വയ്യാത്ത ദാനം, ആ പുത്രൻ്റെ ദാനത്തെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു വാക്യം കൂടെ ഞാനൊന്ന് പഴയ നിമിത്തം ഓർപ്പിക്കട്ടെ. 1 ദിനവൃത്താന്തം 29:14 1 Chronicles 29:14 അവിടെ ദാവീദ് ദൈവത്തിന് ആലയം പണിയുകയും യാഗങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദാവീദ് ഒരു കാര്യം ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ട് അത് നിനക്ക് തരുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ അതല്ലേ സത്യം? ആത്മാവ് നമുക്ക് ഏൽപ്പിച്ചു തന്നത്, ആത്മാവ് നമുക്ക് എടുത്തു തന്നത്, ആ പിതാവ് നമുക്ക് തന്ന ദാനം, അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചത് വാസ്തവത്തിൽ തിരിച്ചു കൊടുക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ആരാധനയുടെ മഹത്വപൂർണമായ ഒരു ചിത്രം. ഇവിടെ ദാവീദ് പറഞ്ഞതും അതുതന്നെയാണെന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 1 ദിനവൃത്താന്തം 29:14 ഞാൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ വായിച്ചപ്പോൾ നമ്മൾ ഓർത്തു ഈ നേരിയ മാവ്, ഫൈൻ ഫ്ലവർ, നമുക്കതിൻ്റെ അല്പം ഒന്ന് ഒന്നിറങ്ങി ഒന്ന് ചിന്തിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് പഴയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പേരുണ്ട്, യെശയ്യാവ് 4:2. നമ്മുടെ കർത്താവിന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു പേര് Isaiah 4:2, ആ വാക്ക് അല്ലെങ്കിൽ ആ പേര് ഒത്തിരി ആശയം നമ്മുടെ മനസ്സിലേക്ക് ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ കൊണ്ടുതരുന്നു. യെശയ്യാവ് 4:2, ഇത് പ്രവചനം നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. അന്നാളിൽ യഹോവയുടെ ഭംഗിയും മഹത്വമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രയേലിലെ രക്ഷിതഗണത്തിന് മഹത്വവും അഴകും ഉള്ളതാകും. കർത്താവിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് കണ്ടോ, ഭൂമിയുടെ ഫലം, ദ ഫ്രൂട്ട് ഓഫ് ദി എർത്ത്. യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ദ ഫ്രൂട്ട് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഫലം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, യോഹന്നാൻ 12 കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, കോതമ്പ് പണി നിലത്ത് വീണി ചാകുന്നില്ലെങ്കിൽ അത് തനിയേയിരിക്കും. കോതമ്പ് പണി എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് നിലത്ത് നിന്ന് വളർന്നു വരുന്ന ഒരു വിത്താണ്. നമ്മുടെ കർത്താവിനെ ഇവിടെ വരച്ചു കാണിക്കുകയാണ്. എന്നാൽ ഇവിടെ പിതാവ് നമുക്ക് വരച്ചു തന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എന്താണെന്നറിയാമോ? അത് നേര്യമാവായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഫൈൻ ഫ്ലവർ. അവന് ഈ ലോകത്തിൽ നിന്ന് മുളച്ചു വന്ന ഗോതമ്പോണിയാണ്, ഭൂമിയുടെ ഫലമാണ്, ഫ്രൂട്ട് ഓഫ് ദി എർത്താണ്. അവനെ ഇവിടെ വരച്ചു കാണിച്ചു, അത് ഫൈൻ ഫ്ലവർ ആയിരിക്കണം. ഇവിടെ വായിക്കുന്നത് അത് നേര്യമാവായിരിക്കണം. എന്താണത് വരച്ചു കാണിക്കുന്നത്? വളരെ അധികം ചിന്തിപ്പാൻ കഴിയുന്ന ഒരു പദമാണ്. എങ്ങനെ ഒരു നേര്യമാവായി തീരും? ആ ഗോതമ്പ് മണി നന്നായിട്ട് വിളയണം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് അവൻ വിളഞ്ഞ ഒരു വിത്തായി മാറി, ഭൂമിയുടെ ഫലമായി മാറി. എങ്ങനെ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എല്ലാ കാലാവസ്ഥയിലും കൂടെ അവൻ കടന്നുപോയി. കാറ്റടിച്ചു, വെയിലുദിച്ചു, മഴ പെയ്തു, അതെല്ലാം വാസ്തവത്തിൽ ആ ഗോതമ്പിൻ്റെ മണിയെ മെച്ചുരിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് തിരുവചനത്തിൽ വായിക്കുന്നു, കഷ്ടാനുഭവങ്ങളാൽ മനുഷ്യനായി തീർന്നപ്പോൾ കഷ്ടാനുഭവങ്ങളാൽ അവന് തികഞ്ഞവനായി മാറി. ഹി വാസ് പെർഫെക്റ്റഡ് ത്രൂ സഫറിങ്. അവൻ്റെ ഹ്യൂമാനിറ്റി, അവൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് അവനിൽ ഒരു ഊനവുമില്ല, യാതൊരു ഊനവുമുള്ളവനല്ല. എന്നാൽ അവൻ്റെ ഓരോ ജീവിതഘട്ടത്തിലും അവൻ കടന്നുപോയ വ്യഥകളും വേദനകളും ഈ ഗോതമ്പ് പണി പാകമായി മാറുന്നത് പോലെ അവനെ വാസ്തവത്തിൽ പാപം പാകമാക്കി തീർക്കുകയാണ്. ആ കഷ്ടാനുഭവങ്ങളാൽ അവൻ തികഞ്ഞവനായി. ആ ഗോതമ്പ് മണി വീണ്ടും എന്ത് സംഭവിച്ചു? അത് കൊയ്തെടുത്തു എന്ന് മാത്രമല്ല, തിരികല്ലിൽ പൊടിഞ്ഞ് അതിൻ്റെ സകല തരികളും വാസ്തവത്തിൽ ഒന്നായി മാറിയ ഒരു ഫൈൻ ഫ്ലവർ ആയി തീർന്ന കർത്താവിനെയാണ് പിതാവ് നമുക്കിവിടെ വരച്ചു തരുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണെന്ന് നോക്കിയാട്ടെ. ഈ കർത്താവിനെ പിതാവ് നമുക്ക് വരച്ചു തരുമ്പോൾ അതിനെ ഒരു നേര്യമാവായിട്ട് എന്ന് പറഞ്ഞാൽ അരച്ച് പൊടിച്ച് തുറന്ന നമുക്ക് എല്ലാവർക്കും എടുത്ത് പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു നേര്യമാവായിട്ട് തന്നു. അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തിയും വാസ്തവത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇറ്റ് വാസ് എ ഫൈൻ ഫ്ലവർ. ഒരു തരിയുമില്ലാത്തൊരു മാവായി എന്ന് പറഞ്ഞാൽ ഫൈൻ ഫ്ലവറായി. നമുക്കറിയാം, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മാവാണെങ്കിലും അതിനകത്ത് തരികളൊക്കെ കാണും. ഈ തരിയില്ലാത്ത മാവിനാണ് ഫൈൻ ഫ്ലവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് ടെലിറാൻഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞൊരു പദം എൻ്റെ ഹൃദയത്തെ വളരെയധികം സന്തോഷിപ്പിച്ചു. ടെലിറാൻഡ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത്, വേർഡ്സ് ആർ ദെയർ ടു കവർ അപ്പ് യുവർ തോട്ട്സ്. നിന്റെ വാക്കുകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നിന്നെ ഒന്ന് കവറപ്പ് ചെയ്യാനുള്ളതാണ് നിന്റെ വാക്ക്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെയൊക്കെ മൂടി വെക്കുന്നതാണ് നമ്മുടെ വാക്കുകൾ. എന്നാൽ തുറന്നു പറഞ്ഞു, കർത്താവ് യേശുക്രിസ്തു അങ്ങനെയല്ലായിരുന്നു. അവൻ്റെ വാക്കുകൾ വാസ്തവത്തിൽ അവൻ്റെ വ്യക്തിത്വത്തെ പുറത്ത് കാണിക്കുകയായിരുന്നു. നമ്മുടെ വാക്കുകൾ നമ്മളെ മൂടി വെക്കുന്നു, നമ്മൾ ആരാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നില്ലേ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവൻ്റെ വാക്കുകൾ അവൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ മനോഹരമായ ഒരു ചിത്രം നമുക്ക് ഒരു മറുപടി നമുക്ക് യോഹന്നാനെട്ടിൻ്റെ 25 ഒന്ന് വായിച്ചു നോക്കാം. വാസ്തവത്തിൽ അത് എത്ര മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയെന്ന് നോക്കിയാട്ടെ. യോഹന്നാൻ 8:25 വാക്യം, അവൻ്റെ അടുക്കല് അവർ ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നീ ആരാകുന്നു? ഹു ആർ യു? എന്താ മറുപടി? ആദ്യം മുതൽ ഞാൻ സംസാരിച്ചു പോരുന്നതാ. കർത്താവിനോട് ചോദിച്ചു, ഹു ആർ യു? നീ ആരാണ്? കർത്താവ് അതിന് കൊടുത്ത മറുപടി തന്നെ, ഞാൻ ഇന്നയാളാണെന്നല്ലേ പറഞ്ഞത്, ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് സംസാരിച്ചു പോകുന്നതാണ്. ഐ ആം വാട്ട് ഐ ഹാവ് സ്പോക്കൺ. എൻ്റെ വാക്കുകൾ ആണ് ഞാൻ, എനിക്കൊന്നും മറച്ചു വെക്കാനില്ലേ. എൻ്റെ വാക്കുകൾ കേട്ടവർക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട്. ഹു ആർ യു? നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ കർത്താവിൻ്റെ വാക്കുകൾ വാസ്തവത്തിൽ അവൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. അവനെ പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ലേ? ഈ വാക്ക് നമ്മുടെ ജീവിതത്തോടൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരിക്കലും നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരാൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ലേ? അതുകൊണ്ടാണല്ലോ സൈക്കോളജിയൊക്കെ പഠിക്കേണ്ടി വരുന്നത് അല്ലേ, മനഃശാസ്ത്രമൊക്കെ പഠിക്കുന്നത്. എന്നാൽ കർത്താവിനെ അങ്ങനല്ലേ, അവൻ തന്നെ പറഞ്ഞു ഞാൻ ആരാണെന്നുള്ളത് വാക്കുകൾ കൂടെ നിങ്ങൾക്കറിയാം. അവനൊന്നും മറച്ചു വെക്കാനില്ലായിരുന്നു. നമ്മളിതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വാക്കുകൾ ഉവ്വെന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം. ഇതിൽ കൂടുതലായി വരുന്നതൊക്കെ സാത്താൻ്റെ കയ്യിൽ നിന്ന് വരുന്നതാണെന്ന് കർത്താവ് പറഞ്ഞു. നമ്മളെ കൊണ്ട് തോന്നി നടക്കുകയില്ല. ഈ കർത്താവിനെ കുറിച്ച് പഠിക്കും തോറും നമ്മുടെ കുറവുകൾ കാണുകയല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഇൻഫർമിറ്റീസ് ഓരോ ചുവടുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ പിതാവ് എന്ത് ചെയ്തു? ആ മാവ് ഫൈൻ ഫ്ലവറായി നമുക്ക് എടുത്ത് മനസ്സിലാക്കത്തക്ക വണ്ണം അവനെ പൂർണ്ണമായി നമുക്ക് വേണ്ടി അരച്ച് പൊടിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് തന്നതുപോലെ അവനെ ഇവിടെ ഒരു നേര്യമാവായി നമുക്ക് തരികയായിരുന്നു. അവൻ്റെ മഹത്വം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ഈ അധ്യായത്തിലെ കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായി തീർന്ന മനോഹരമായ ചിത്രമാണ്. നമ്മൾ ഇത് പഠിക്കുമ്പോൾ എഫേസർ 5:2 നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു വാക്യമാണ്, അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യമുള്ള ഒരു വഴിപാടും യാഗവുമായി അർപ്പിച്ചു. വഴിപാടും യാഗവും, എന്തിനാ അങ്ങനെ രണ്ട് വാക്ക് പറഞ്ഞത്? അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യമുള്ള ഒരു വഴിപാടും യാഗവും പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം, അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഒരു വഴിപാടായെന്നുള്ളത് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വായിച്ച ഭോജനയാഗമായിരുന്ന അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഒരു ഭോജനയാഗവും സമാധാനയാഗവും ആയെന്ന എഫേസ്യർ 5:2 അർത്ഥം. നമ്മെ സ്നേഹിച്ചപ്പോൾ അവൻ്റെ ജീവിതം സൗരഭ്യമുള്ള ഒരു വഴിപാടായിരുന്നു, അല്ലെങ്കിൽ ഒരു മീൽ ഓഫറിംഗ് ആയിരുന്നു. അർത്ഥം ശ്രദ്ധിച്ചോ? അവൻ നമ്മെ സ്നേഹിച്ച് ഭൂമിയിൽ വന്നപ്പോൾ അവൻ്റെ ഈ ലോക ജീവിതം വഴിപാട്, അവൻ ജീവിച്ച ജീവിതം എന്തായിരുന്നു? അത് ദൈവത്തിന് സൗരഭ്യമുള്ള ഒരു വഴിപാടായിരുന്നു. അവൻ്റെ മരണമാണ് അടുത്തായിട്ടെടുത്ത് നമ്മൾ വായിക്കുന്നത്. ഇതോട് ചേർത്ത് 1-2 വാക്യം ഞാൻ പറഞ്ഞോട്ടെ. അവിടെ 5:2 നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യമുള്ള വഴിപാടും ഈ ലോക ജീവിതവും യാഗവും ആയിട്ട് അർപ്പിച്ചു. എബ്രായലേഖനം 9:14 വായിക്കുന്നുണ്ട്, ദൈവത്തിനവൻ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു, തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. യോഹന്നാൻ 17:19 വായിക്കുന്നുണ്ട്, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവിടെ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു, അവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് ഒരു സൗരഭ്യമുള്ള വഴിപാടായിട്ട് അർപ്പിച്ചു. അവിടെ എല്ലാം നമ്മളിവർ പാഠം പഠിപ്പിക്കുന്നു. അവൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവൻ സാക്ഷാൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായി ജീവിച്ചതിൻ്റെ കാരണം നാം അവൻ മൂലം വിശുദ്ധീകരിക്കപ്പെടണം. വി ഷുഡ് ബി സെറ്റ് അപ്പാർട്ട്. അവൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയായി, നമ്മെ അതിനോട് വാസ്തവത്തിൽ രൂപാന്തരപ്പെടുത്തുന്നതായി കർത്താവ് തന്നെത്താൻ നമുക്കൊരു മാതൃകയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇവിടെ അതാണ് ഈ ഭോജനയാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മഹത്വം. അത് ഇവിടെ 2:2 നോക്കിയാട്ടെ. 2 നമ്മൾ വായിക്കുന്ന, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമാണ്. 9 വീണ്ടും വായിക്കുന്നു, അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമാണ്. ഇറ്റ് ഈസ് എ സ്വീറ്റ് സ്മെൽ ഓഫറിങ് ടു ഗോഡ്. ദൈവത്തിനത് സൗരഭ്യം കരയറ്റുന്ന ഒരു യാഗമായിരുന്നു എന്ന് മാത്രമല്ല, നമ്മൾ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതൊരു അതിവിശുദ്ധമായിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നമ്മളതിൻ്റെ 3 അവസാനം നോക്കാം. 3 ഭോജനയാഗത്തിന്റെ ശേഷി പഹരോനും പുത്രന്മാർക്കും ഇരിക്കണം, യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിലെ അതിവിശുദ്ധം. 10 ഭോജനയാഗത്തിന്റെ ശേഷി പഹരോനും പുത്രന്മാർക്കും ഇരിക്കണം, അത് യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം, മോസ്റ്റ് ഹോളി. ആ പദം ശ്രദ്ധിക്കണം. സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തെ വരച്ചു കാണിച്ച യാഗത്തോടുള്ള ബന്ധത്തിൽ എടുത്തു പറഞ്ഞു, ഇറ്റ് ഈസ് മോസ്റ്റ് ഹോളി, അത് ഏറ്റവും വിശുദ്ധിയാണ്. ഇനി നമുക്ക് ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ, ലൂക്കോസ് 1:35. ഇറ്റ് ഈസ് മോസ്റ്റ് ഹോളി, അത് ഏറ്റവും വിശുദ്ധിയുള്ളതാണെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കി. ഹോളി തിങ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഹോളി തിങ്, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, ഹോളി തിങ് ഇവിടെ രേഖപ്പെടുത്തി. ദോളി അവളിൽ നിന്ന് ഉത്പാദിതമായ വിശുദ്ധ പ്രജ, കഥാവായ യേശു ക്രിസ്തുവാണ്. ആ വിശുദ്ധ പ്രജയെക്കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നു, ഇറ്റ് ഈസ് മോസ്റ്റ് ഹോളി, അത് ഏറ്റവും വിശുദ്ധിയുള്ളതായിരുന്നു. നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തല്ലോ, ഇത് ഭക്ഷിപ്പാൻ പുരോഹിതന്മാർക്ക് ദൈവം അവകാശം കൊടുത്തു. നമുക്ക് മനോഹരമായിട്ട് ആ ഭാഗം, പുരോഹിതന്മാർക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം ഭക്ഷിപ്പാനായിട്ട് ദൈവം അനുവാദം കൊടുത്തു. ഈ അതിവിശുദ്ധമെന്ന് ദൈവം കണ്ട് ആസ്വദിച്ച ഈ ഭോജനത്തിൻ്റെ ശേഷിപ്പ് ഭക്ഷിപ്പാനായിട്ട് ഇവർക്ക് കൊടുത്തപ്പോൾ ഇവിടെ ഒരു കാര്യം ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവിടെ എടുത്തു പറഞ്ഞു, യാതൊരു അന്യനും അത് ഭക്ഷിക്കാൻ പാടില്ല എന്നെടുത്ത് പറഞ്ഞു. ലേവ്യപുസ്തകം 22:22 ഇത് ദൈവത്തിൻ്റെ ഭോജനമാണ്, ഇത് അതിവിശുദ്ധമാണ്, ദിസ് ഈസ് മോസ്റ്റ് ഹോളി. അതിൻ്റെ 10 നോക്കിയാട്ടെ, ലേവ്യപുസ്തകം 22:10, യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്, ഇതിൻ്റെ ശേഷിപ്പ് പുരോഹിത കുടുംബത്തിനുള്ളതാണ്, പുരോഹിത കുലത്തിലെ ആണുങ്ങൾക്കുള്ളതാണ്. എന്നാൽ എടുത്തു പറഞ്ഞു, യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത്. യെസ്, 13-ാം വാക്യത്തിൻ്റെ അവസാനം വീണ്ടും നോക്കിയേ, അതേ അധ്യായത്തിൻ്റെ 13-ൻ്റെ അവസാനം, എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത്. നമ്മൾ ആരായിരുന്നു? എഫേസ്യർ 2:12 എന്താ പറയുന്നത്? എഫേസ്യർ 2:12 നിങ്ങൾ അന്യന്മാരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ അന്യന്മാരല്ല, ഇന്ന് നിങ്ങൾ സഹപൗരന്മാരാണ്. ഓ, ഒന്ന് ചിന്തിച്ചേ, ഈ വിശുദ്ധ വസ്തു ഭക്ഷിപ്പാൻ ഒരു അന്യനും അവകാശമില്ല. നിങ്ങൾക്ക് അവകാശമില്ലായിരുന്നു, എന്നാൽ നിങ്ങൾ ഇന്ന് ആരാണ്? അന്യന്മാർക്ക് ഭക്ഷിക്കാനുള്ളതല്ല ഈ വിശുദ്ധ സാധനം. നിങ്ങൾ ഇന്ന് അന്യന്മാരല്ല, നിങ്ങൾ ഇന്ന് സഹപൗരന്മാരാണ്. ദൈവഭവനത്തിൻ്റെ അംശികളായി നമ്മളെ മാറ്റി. അപ്പോൾ ഇത് അതിവിശുദ്ധം എന്ന് പറയുമ്പോൾ, ദൈവം ഏറ്റവും വിശുദ്ധി എന്നെടുത്ത് പറഞ്ഞപ്പോൾ, അത് ഭക്ഷിപ്പാനുള്ള അവകാശം അന്യന്മാർക്കില്ല, യാതൊരു അന്യനും അത് ഭക്ഷിപ്പാൻ പാടില്ലേ. എന്നാൽ നമുക്കത് ഭക്ഷിപ്പാനായിട്ട് കർത്താവ് അനുവദിച്ചു. അവനെക്കുറിച്ച് വീണ്ടും ഒരു വാക്കൂടെ, അവനൊരു ഗോതമ്പണിയാണെന്നും ഭൂമിയുടെ ഫലമാണെന്നും നമ്മൾ കണ്ടു. യെശയ്യാവ് 4:2 നമ്മൾ കണ്ടത്, ഹീ ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഫലം. നമ്മൾ യെശയ്യാവ് 53:2 ഈ കർത്താവിനെ കുറിച്ച് തന്നെ ഈ ബലത്തോടുള്ള ബന്ധത്തിൽ എടുത്തു പറഞ്ഞു, അവൻ ഇളയ ദൈവ പോലെ വരണ്ട നിലത്ത് നിന്ന് മുളയ്ക്കുന്ന വേർ പോലെ മുളച്ചു വരും. അല്ലേ, ഹീ ഷാൽ ഗ്രോ ബിഫോർ ഹിം ആസ് എ ടെൻഡർ പ്ലാന്റ് ആൻഡ് ആസ് എ റൂട്ട് ഔട്ട് ഓഫ് ഡ്രൈ ഗ്രൗണ്ട്. ഉണങ്ങി വരണ്ട ദേശത്ത് നിന്ന് ഒരു വേർ മുളയ്ക്കുന്ന പോലെ മുളച്ചു വന്നു. അനുകൂലമായ യാതൊരു സാഹചര്യവുമില്ല, ചൂടും വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട പ്രദേശത്ത് നിന്ന് ഒരു വേർ മുളയ്ക്കുന്ന പോലെ അവൻ മുളച്ചു വന്നു. എന്നാൽ അവൻ സകല പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ വളർന്നു വന്നപ്പോൾ ദൈവത്തിന് പറയാൻ സാധിച്ചു, ഇവൻ ഭൂമിയുടെ ഫലമാണ്. ദൈവത്തിന് ഏറ്റവും വിശുദ്ധിയുള്ളതെന്ന് അവൻ്റെ ഐഹ്യ ജീവിതത്തിൽ അവൻ കാഴ്ചവെച്ചു. അവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഹോളി, ഏറ്റവും വിശുദ്ധിയുള്ളത്. ആ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ കർത്താവിൻ്റെ മഹത്വപൂർണമായ ഈ ശ്രേഷ്ഠത വരച്ചു കാണിക്കാനായിട്ട് പിതാവ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇനി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചേർക്കാം എന്തെല്ലാം ചേർക്കരുതെന്നൊക്കെ ഉള്ളത് ഒന്ന് ഓർപ്പിക്കട്ടെ. എന്തിനാണ് ദൈവം അതൊക്കെ അങ്ങനെ നിഷ്കർഷിച്ചത്? ഇവിടെ എടുത്തു പറഞ്ഞു, നമ്മളിപ്പോൾ ചിന്തിച്ചു, 1-ാം വാക്യത്തിൽ നിന്റെ വഴിപാട് അതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻറ്റ്, ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമെന്ന് പറഞ്ഞാൽ എന്താണ്? നേര്യമാവാണ്. നേര്യമാവിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? എണ്ണ ഒഴിക്കണം. 3, കുന്തിരുക്കം ഇടണം. അത് മാത്രം ഇട്ടാൽ പോരാ, അതിൻ്റെ 13-ാം വാക്യം നോക്കിക്കട്ടെ. 13-ാം വാക്യത്തിൽ നിർബന്ധമായിട്ട് ദൈവം പറഞ്ഞു, നിന്റെ ഭോജനത്തിലൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ഉപ്പ് ഭോജനയാഗത്തിൽ ഇല്ലാതിരിക്കരുത്, എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട വസ്തുക്കൾ, നേര്യമാവ്, എണ്ണ ഒഴിച്ചിരിക്കണം, കുന്തിരുക്കം ഇടണം, അതിനകത്ത് ഉപ്പ് ചേർക്കണം. എന്നാൽ അടുത്തതായിട്ട് ദൈവം ചേർക്കരുതെന്ന് എടുത്ത് പറഞ്ഞു. എന്താണെന്ന് നോക്കിക്കട്ടെ. 11-ാം വാക്യം, നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാകും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത്. പുളിച്ചതൊന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത്. അവള് ആ അതിവിശുദ്ധമെന്ന് പറഞ്ഞ തൻ്റെ പുത്രൻ്റെ ജീവിതത്തെ വരച്ച് കാണിച്ചപ്പോൾ, പിതാവ് നമുക്ക് ആ ചിത്രം വരച്ചു തന്നപ്പോൾ, എന്ത് ചേർക്കണം എന്ത് ചേർക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, കർത്താവിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരുവാനാണ് പിതാവ് അങ്ങനെ കൽപ്പിച്ചത്. ഇനി നമുക്കൊന്ന് നോക്കാം, നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് നേര്യമാവായി തീർന്ന കർത്താവ്, യാതൊരു തരിയുമില്ലാത്ത കർത്താവ്. ഇതിനകത്ത് വേറൊരു രാജ്യമുണ്ടെന്ന് ദൈവദാസന്മാർ പറയുന്നു. അതായത് എല്ലാ തരികളും ഒരുപോലെ ഫൈനായി മാറി. ഒരു തരി ഒരു തരിയിൽ നിന്ന് അത് വലിപ്പമില്ല, എല്ലാം ഒരുപോലെ. ഇത് നമ്മുടെ കർത്താവിൽ മാത്രമേ വിളങ്ങിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ സ്വഭാവം എടുത്താലേ, നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. നീതിബോധമുണ്ട്, സ്നേഹമുണ്ട്, നമുക്ക് ഇങ്ങനെയുള്ള പല സ്വഭാവങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ചിലപ്പോൾ നീതിബോധം അങ്ങ് വളരെ വളർന്നിരിക്കുമ്പോൾ സ്നേഹം ചിലപ്പോൾ നമ്മൾ കാണത്തില്ല. സ്നേഹം നമ്മളങ്ങ് വളർന്നിരിക്കുകയാണെങ്കിൽ നീതിബോധം നമ്മൾ ചിലപ്പം കാണത്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ അല്ലായിരുന്നു എന്നാണ്. അവൻ്റെ ഏത് സന്ദർഭത്തിലും അവനിൽ ഒരുപോലെ ആ സ്വഭാവങ്ങളെല്ലാം വിളങ്ങി. ഉദാഹരണമായിട്ട് അടികളേറ്റ് ചാട്ടവാറുകൊണ്ട് അടിച്ച് പുറമൊക്കെ കീറി ക്രൂശെടുത്തുകൊണ്ട് ക്രൂശിക്കപ്പെടാൻ അവൻ നടന്നു പോകുമ്പോൾ ആ യെരുശലേം പുത്രിമാർ അവനെ നോക്കി കരയുകയാണ്. ഏത് മനുഷ്യനും ആ സന്ദർഭത്തിൽ ആ ഒരു അനുകമ്പയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെയും കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ നോക്കി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നോക്കി കരയുക. അവർക്ക് വരുന്ന ന്യായവിധിയെ കർത്താവ് കണ്ടുകൊണ്ട് അവൻ്റെ സഫറിങ് അവൻ മറന്നുകൊണ്ട് അവൻ്റെ ആ നീതിയുടെ വലിയ പ്രദർശനം അവിടെ കാണുകയാണ്. നമ്മൾ ഇത് തന്നെയാണ് ഗലാത്യർ 5:22 പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നല്ല പറഞ്ഞെങ്കിൽ ആത്മാവിൻ്റെ ഫലം, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, സ്നേഹം, സന്തോഷം, സൗമ്യത, ഇന്ദ്രിയജയം, പരോപകാരം, ഈ ആത്മാവിൻ്റെ എല്ലാ ഫലങ്ങളാണ്. പക്ഷെ അതൊരു ഫലമാണ്. ഒരു ഓറഞ്ചിനകത്ത് അനേക അല്ലികളുള്ളതുപോലെ ഒരു ഫ്രൂട്ടിനകത്ത് പല അല്ലികളാണ്. അതെല്ലാം ആത്മാവിനാൽ നിറയപ്പെട്ട് നിയന്ത്രിക്കപ്പെടുന്നവരിലെ അത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ, സോറി, പിതാവ് എടുത്ത് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇതിനകത്ത് എണ്ണ ഒഴിക്കണം. ഈ കുന്തിരിക്ക, സോറി, ഈ മാവിനകത്ത് എണ്ണ ഒഴിക്കണം. നമ്മൾ യെശയ്യാവ് 61:1 ഒന്നാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണല്ലോ. എന്താ അത്? എണ്ണ ഒഴിക്കണം. എണ്ണ എന്തിൻ്റെ നിഴലാണ്? നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ നിഴലാണ്. വചനത്തിൽ യാതൊരു തർക്കവുമില്ല, പരിശുദ്ധാത്മാവിൻ്റെ നിഴലാണ് എണ്ണ. യെശയ്യാവ് 61:1 വാക്യം എടുത്തോരുന്ന് വായിച്ചാലേ. ആ, യെസ്, ലൂക്കോസ് 4:18 നമ്മൾ വായിക്കുന്നു, ദ സ്പിരിറ്റ് ഓഫ് യഹോവ ഈസ് അപ്പോൺ മീ ബിക്കോസ് ഹി ഹാത്ത് അനോയിറ്റഡ് മീ. അഭിഷിക്തൻ, ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിഷിക്തൻ എന്നാണ്. ഇവിടെ എണ്ണ ഒഴിക്കണം. ഇനി ഈ അധ്യായം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇത് വളരെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 4 വാക്യത്തിൽ എണ്ണ ചേർത്ത് എണ്ണ പുരട്ടി, 5 വാക്യത്തിൽ എണ്ണ ചേർത്ത്, 6 വാക്യത്തിൽ എണ്ണ ഒഴിച്ച്, വീണ്ടും 7 വാക്യത്തിൽ എണ്ണ ചേർത്ത്, ദൈവം ഊന്നി ഊന്നി പറയുന്നു എണ്ണ ചേർക്കണം, എണ്ണ ഒഴിക്കണം. എണ്ണ വളരെ നിർബന്ധമായിട്ട് ഇവിടെ എടുത്തു പറയുന്നു. നമ്മൾ ശ്രദ്ധിച്ചു, ഇത് പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് അഭിഷിക്തനാണെന്നുള്ളതിൻ്റെ ഒരു മനോഹരമായ കാര്യമാണ് ഈ ഈ മാവിനകത്ത് എണ്ണ ഒഴിക്കുവാനായിട്ട് പറഞ്ഞത്. എന്നാൽ ഇതിനെക്കാട്ടിൽ ഉപരിയായിട്ടൊരു അർത്ഥം ഇതിനുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ഓരോ വാക്കുകളും നീതിയുള്ളതും നീതിയോടുകൂടിയതായിരുന്നു ഓരോ വാക്കും പ്രവൃത്തിയും. പക്ഷെങ്കിൽ അതിലുപരിയായിട്ട് കർത്താവ് എൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ആത്മാഭിഷേകത്തിൻ്റെ സ്പർശനമുണ്ടായിരുന്നു. അവൻ്റെ സകല വാക്കുകളിലും പ്രവൃത്തിയിലും ആത്മാഭിഷേകത്തിൻ്റെ സ്പർശനമുണ്ടായിരുന്നു. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ, ഹി വാസ് അറ്റ് ഓൾ ടൈംസ് ഇൻ കംപ്ലീറ്റ് ഹാർമണി വിത്ത് ഹോളി സ്പിരിറ്റ്. അവൻ്റെ ജീവിതത്തിൻ്റെ ഏത് തുറയിലും പരിശുദ്ധാത്മാവിനോട് ഏകീഭവിച്ചിട്ടായിരുന്നു അവൻ്റെ ശുശ്രൂഷ. ആത്മാവിനാൽ ഭൂജാതനായി, ആത്മാവിനാൽ അഭിഷിക്തനായി, ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു, ആത്മാവിനാൽ അവൻ പല അത്ഭുതങ്ങൾ ചെയ്തു, ആത്മാവിനാൽ അവൻ നടത്തപ്പെട്ടു. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നിത്യ ആത്മാവിനാൽ അവൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. അവിടെ നിന്ന് ചിന്തിക്കുക, യേശുക്രിസ്തുവിൻ്റെ ജനനം ആത്മാവിനാൽ, അവനെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു, ആത്മാവിനാൽ നിറയപ്പെട്ടു, ആത്മാവിനാൽ നടത്തപ്പെട്ടു. ഈ വാക്യങ്ങളെല്ലാം ഉണ്ട്. ആത്മാവിനാൽ നടത്തപ്പെട്ടു, പരിശുദ്ധാത്മാവിൽ അവൻ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അവസാനം ക്രൂശുമരണത്തിലും എബ്രായലേഖനത്തിൽ പറയുന്നു, നിത്യ ആത്മാവിനാൽ അവൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ജീവിതം നോക്കുക, പിതാവ് നമുക്ക് വരച്ചു തരുമ്പോൾ അവൻ ആത്മാവിനാൽ ഭൂജാതനായെന്ന് മാത്രമല്ല, ഹി വാസ് ഇൻ കംപ്ലീറ്റ്ലി ഹാർമോണി വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിൽ അവൻ പൂർണ്ണമായി ഏകീഭവിച്ചുള്ള ശുശ്രൂഷയായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഈ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒരു കൈ നിറച്ച് മാത്രമേ മാവ് എടുക്കുന്നുള്ളൂ. പുരോഹിതന്മാരെ ഈ മാവ് മുഴുവൻ കൊണ്ട് യാഗപീഠത്തിൽ കൊടുക്കില്ലേ? നമ്മൾ 2 വാക്യം നോക്കട്ടെ, അഹരോന്റെ പുത്രന്മാരുടെ പുരോഹിതന്മാരെ കൊണ്ടുവരണം, അവർ മാവും എണ്ണയും ഒരു കൈ നിറച്ചും, ഒരു കൈ നിറച്ചെടുത്തിട്ട് അത് മാത്രമേ നിവേദ്യമായി മെമ്മോറിയലായിട്ട് അവർ അർപ്പിക്കുകയുള്ളൂ. എന്നാൽ അവിടെ ദൈവം എടുത്തു പറഞ്ഞു, എണ്ണ ഒഴിക്കണം, എണ്ണ എണ്ണ ഒഴിക്കണം, എണ്ണ പുരട്ടണം, എണ്ണ ചേർക്കണം, എണ്ണ ചേർക്കണം, അല്ലെങ്കിൽ എണ്ണ കൊണ്ട് മിങ്ങിളിയണം. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ തരിമാവിനകത്ത് മുഴുവൻ എണ്ണ കൊണ്ട് കുതിർന്നു, ഈ തരിമാവ് മുഴുവൻ എണ്ണ കൊണ്ട് കുതിർന്നു. ഇനിയും ഒരു കൈ നിറച്ച് ആ എണ്ണയും മാവുങ്ങളെടുത്ത് പുരോഹിതൻ യാഗപീഠത്തിൻ്റെ തീയിലോട്ടിടുമ്പോൾ എന്തോ സംഭവിക്കും? എന്ത് സംഭവിക്കും? എണ്ണയുള്ളത് കൊണ്ട് അത് മുഴുവൻ പെട്ടെന്ന് കത്തിപ്പോകും. ഇത് തന്നെയാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ രഹസ്യം. ആത്മനിറവ് വാസ്തവത്തിൽ വിജയപ്രദമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട് ഇടയായി തീർക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ചു കാണിച്ച ആ ഫൈൻ ഫ്ലവർ മുഴുവൻ എണ്ണ കൊണ്ട് നിറഞ്ഞ് കുതിർന്നതായിരുന്നു. ആ എണ്ണയെടുത്ത് യാഗപീഠത്തിങ്ങളെ കൊണ്ട് അർപ്പിച്ചപ്പോൾ, ആ തരിമാവ് അർപ്പിച്ചു, സോറി, ആ നേര്യമാവ് അർപ്പിച്ചപ്പോൾ അത് ജ്വാലയായിട്ട് മാറുകയാണ്. നമ്മളോട് ആവശ്യപ്പെട്ടു നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുവാൻ പറഞ്ഞു. നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ, ആത്മനിറവില്ലാതെ നമുക്ക് യാതൊരു ക്രിസ്ത്യ ജീവിതവും നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുകയില്ല, നമുക്കതിനുള്ള ശക്തിയില്ല. എന്നാൽ പരിശുദ്ധാത്മ ഇറങ്ങി വന്നിരിക്കുന്നത് നമ്മൾക്ക് ഈ ശക്തി പകർന്നുതരാണ്. അതുകൊണ്ടാണ് വചനത്തിൽ വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പേ, ആത്മാവിനാൽ നിറയപ്പെടുവേൻ. നമ്മളോട് അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം അതേക്കുള്ളൂ, മറ്റേ ആത്മാവിൻ്റെ മുദ്രയോ ആത്മാവിൻ്റെ സ്നാനമോ ആത്മാവിൻ്റെ അഭിഷേകമോ ആത്മാവിൻ്റെ അച്ചാരമോ ഇതൊന്നും നമ്മളോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കർത്താവ് തരുന്നതാണ്, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് തരുന്നതാണ്. എന്നാൽ നമ്മുടെ ആവശ്യപ്പെട്ടൊന്ന് ആത്മാവിനെ അനുസരിച്ച് നടപ്പേ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവേ. നമുക്ക് തന്ന കൽപ്പന അതാണ്. മറ്റത് നമുക്ക് ആദ്യദാനമായി രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യദാനമായി ആത്മാവിനെ തരുമ്പോൾ അവൻ്റെ വകയാണെന്നുള്ള മുദ്ര, ആത്മമുദ്ര നമുക്ക് തരുന്നു. ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തു, ആത്മാവിനെ അച്ചാരമായി നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുമെന്നുള്ളതിൻ്റെ ആ ഏണസ്റ്റ് മണിയായി ആത്മാവിനെ അച്ചാരമായി നമുക്ക് തരുന്നു. അതൊന്നും ഒരു ദൈവജനം അന്വേഷിക്കാൻ തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ലേ? അത് മുഴുവൻ ദാനമായി തരുന്നു അവൻ. എന്നാൽ നമ്മോട് ആകെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, ആത്മാവിനാൽ നിറയപ്പെടുവീൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആത്മാവിനാൽ നിറയപ്പെട്ടിട്ട് ഹി ലിവ്ഡ് ഇൻ ഹാർമോണി വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഹിസ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് വേർ ഇൻ ഹാർമോണി വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന പ്രക്രിയ. ഇനിയും ഈ എണ്ണ ഒഴിക്കണമെന്ന് മാത്രമല്ല, വീണ്ടും എടുത്തു പറഞ്ഞു അതിനകത്ത് കുന്തിരുക്കമിടണം. ഒന്നാം വാക്യം നോക്കിയാട്ടെ, ഈ ഫൈൻ ഫ്ലവറിനകത്ത് ഈ നേര്യമാവിനകത്ത് എണ്ണ ഒഴിച്ചിരിക്കണം, കുന്തിരുക്കമിടണം. എന്നാൽ അവിടെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞു, ശ്രദ്ധിച്ച് നോക്കിയാട്ടെ, ആ പുരോഹിതന്മാരെ കൈനിറച്ച് മാവ് എടുക്കണം, എണ്ണ ഒഴിക്കണം. എന്നാൽ ദൈവം ഒരു കാര്യം എടുത്തു പറഞ്ഞു, കൈനിറച്ചും കുന്തിരുക്കം മുഴുവനും എടുക്കണം. കയ്യിൽ കൊള്ളുന്ന മാവ് എടുത്താൽ മതി, അതിനകത്ത് എണ്ണ ഒഴിച്ചാൽ മതി. എന്നാൽ എടുത്തു പറഞ്ഞു ആ കുന്തിരുക്കം മുഴുവനും എടുത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കൈ നിറച്ച് മാവ്, ഈ മാവിനകത്ത് എണ്ണ ഒഴിച്ചു, കുന്തിരുക്കം മുഴുവനും ഇതിനകത്തിരിക്കുകയാണ്. നമ്മളെന്ത് ചിന്തിച്ചേ, ആ കുന്തിരുക്കം മുഴുവനുള്ള ആ നേര്യമാവ്, എണ്ണയിൽ കുതിർന്ന നേര്യമാവ് യാഗപീഠത്തിങ്കിലെ തീയിലോട്ട് അർപ്പിക്കുമ്പോൾ അതിനകത്ത് എന്തോ ഉള്ളത് മുഴുവൻ കുന്തിരുക്കമാണ്. അത് കത്തുമ്പോൾ എന്തോ സംഭവിക്കും, മുഴുവൻ മണം പുറത്തു വരും, സൗരഭ്യം പുറത്തു വരും. എന്തുകൊണ്ടാണ് ദൈവം അത് വരച്ചു കാണിച്ചത്? അങ്ങനെ കഥാവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ യാഗപീഠത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, തീയുടെ അനുഭവം ഉണ്ടായപ്പോൾ അവനിൽ നിന്ന് പുറപ്പെട്ടു വന്നതൊക്കെ എന്തായിരുന്നു? സൗരഭ്യമായിരുന്നു. അവനിൽ നിന്ന് പുറപ്പെട്ടു വന്നതൊക്കെ സൗരഭ്യമായിരുന്നു. ഞാൻ ഉത്തമത്തിൽ നിന്ന് നേരത്തെ എടുത്ത ക്ലാസ് നമ്മളിനി പഠിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലോട്ട് അത് കടന്നുപോയി, വേണമെങ്കിൽ നോക്കിയേക്കാം. കർത്താവിൻ്റെ മുഖത്തിൻ്റെ അല്ലെങ്കിൽ അംഗപ്രത്യംഗ വർണ്ണന എടുത്ത് പറയുമ്പോൾ, കർത്താവിൻ്റെ അംഗപ്രത്യംഗ വർണ്ണന പരിശുദ്ധാത്മാവിടെ എഴുതുന്നുണ്ട്. അഞ്ചാം അധ്യായത്തിൻ്റെ 10 എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ, അവൻ്റെ ശിരസ് അതിവിശേഷമായി തങ്കം, അവൻ്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തു വിരിക്കുന്നു, അവൻ്റെ കണ്ണ് നീർത്തോളും കരികളുള്ള പ്രാവുകൾക്ക് തുല്യം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് വരച്ച് കരുത്. എന്നാൽ അവിടെ എടുത്തു പറഞ്ഞപ്പോൾ 13 വാക്യം അവൻ്റെ കവിൾത്തടങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്താ? അവൻ്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവുമാണ്. വെറുതെ എഴുതിയതല്ലേ, പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോന്നും ഈ വെളിപ്പാട് പുസ്തകത്തിൽ 1 കർത്താവിൻ്റെ അംഗപ്രത്യംഗ വണ്ണന യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം വരച്ചു തരികയാണ് അവിടെ. എന്നിട്ട് അതിൻ്റെ 16 വാക്യത്തിൽ വന്നപ്പോൾ പറഞ്ഞു അവൻ സർവാംഗ സുന്ദരൻ. എന്നാൽ ഇപ്പം നമ്മൾ ചിന്തിച്ചുള്ള ബന്ധത്തിൽ ആ 13 വാക്യത്തിൽ എടുത്തു പറഞ്ഞു, എന്ത് പറഞ്ഞു? അവൻ്റെ കവിൾത്തടങ്ങൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകള വാരവുമാണ്. His cheeks are like bed of spices of sweet flowers. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ ആരാധനയ്ക്ക് പലപ്പോഴും അത് ഓർത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ലേ, നമ്മൾ തിരുവചനത്തിൽ വായിക്കുമ്പോൾ ഈ മുഖത്തെക്കുറിച്ച് ഒരുപാട് കാര്യം പറയുന്നുണ്ട്. ഇപ്പം വായിച്ച ഭാഗത്ത് തന്നെ വായിക്കുന്നുണ്ട്, അവൻ്റെ കണ്ണുകൾ പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാണ്. കർത്താവിൻ്റെ മുഖത്തിന് ഒരു പ്രത്യേക ഒരു ശോഭയുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ പടത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ ശോഭ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, കാരണം തൻ്റെ ഉള്ളിൽ വസിച്ച ആത്മാവിനെ അവൻ ഒരിക്കലും ദുഃഖിപ്പിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഓർത്തുപോലെ ആത്മാവിനെ അനുസരിച്ച് നടന്ന ആ കർത്താവിൻ്റെ മുഖത്തിൽ അതിൻ്റെ ശോഭയുണ്ടായിരിക്കും. അവൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ, കണ്ണുകൾ ഒത്തിരി കഥ പറയല്ലേ, കണ്ണുകളിൽ നോക്കിയാലേ കള്ളുകുടിയന്മാരുടെ കണ്ണിനകത്തോട്ട് നോക്കിയാൽ അറിയാം ചുമ നോക്കിയിരിക്കുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം ഒരു ഒരു നൈർമല്യത നിഷ്കളങ്കത കാണാം. ഈ കണ്ണുകൾ ഒത്തിരി കഥ പറയും. കർത്താവിൻ്റെ കണ്ണിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി, അത് പാലുകൊണ്ട് കഴുകിയതാണ്, ദൈവജനത്താൽ കഴുകപ്പെട്ട് അത് വളരെ ചേർച്ചയായി പതിച്ചു. ആ മുഖത്തിൻ്റെ ശോഭയവൾ പറഞ്ഞപ്പോൾ പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഒരു കാര്യം രേഖപ്പെടുത്തി, ആ മുഖത്തെ ഒരുപാട് അവർ ഉപദ്രവിച്ചു. യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു, അടിക്കുന്നവർക്ക് എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു മുഖമാണ്, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചില്ലേ. 33 വയസ്സുള്ള യൗവനയുക്തനായ ആ പുരുഷന്റെ മുഖത്ത് നിന്ന് അവർ രോമങ്ങൾ പറിച്ചു. എൻ്റെ മുഖം തുപ്പലിൽ നിന്നേക്ക് മറച്ചില്ല, അവർക്ക് അർക്കിച്ച് തുപ്പേ. വീണ്ടും പ്രവാചകന്മാർ രേഖപ്പെടുത്തി, ബീഹാ പ്രവചനം പറഞ്ഞു 5-ാം അധ്യായത്തിലുണ്ട്, അവർ കോലുകൊണ്ട് ഇസ്രയേലിന്റെ അധിപതിയെ ചെകിട്ടത്ത് അടിക്കുന്നു. അവർ വടികൊണ്ട് അവനെ അടിച്ചു വടികൊണ്ട് അവൻ്റെ മുഖത്തിന്. വീണ്ടും ലൂക്കോസിൽ വരുമ്പോൾ അവർ അടിച്ചുകൊണ്ട് അവനെ കയ്യേറി, ദേ സ്ട്രക്ക് ഹിം ഓൺ ഹിസ് ഫേസ്, അവൻ്റെ മുഖത്ത് അവരടിച്ചു. അപ്പോൾ കർത്താവിൻ്റെ മുഖത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മുഖത്ത് നിന്ന് രോമം പറിച്ചു, മുഖത്ത് അവർ തുപ്പി, കോലുകൊണ്ട് അവൻ്റെ മുഖത്തടിച്ചു, അവർ കൈകൊണ്ടടിച്ചു. പ്രവാചകൻ രേഖപ്പെടുത്തിയ പോലെ ഈ മുഖമൊക്കെ വികൃതമായി. നമ്മൾ നിന്ദിച്ച് ആ വിധത്തിലൊക്കെ അടികിട്ടുകയാണെങ്കിൽ മുഖമൊക്കെ അങ്ങ് വിരൂപമായി. ഞാൻ ചിന്തിക്കുന്നു, ആ മീശയൊക്കെ പിടിച്ച് പറിച്ചപ്പോൾ ചോരയൊക്കെ ഒഴുകി, ആ ചോരയൊക്കെ വന്ന് തുപ്പലും എല്ലാം കൂടെ വന്ന് കട്ട പിടിച്ച്, അതാണ് പ്രവാചകൻ രേഖപ്പെടുത്തി അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറി അവൻ വിരൂപമാക്കപ്പെട്ടു. എന്നാൽ ശൂനമി എഴുതി, അത് സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്, നറും തൈകളുടെ വാരമാണ്. ഇറ്റ് ഈസ് ബ്രെഡ് ഓഫ് സ്വീറ്റ് സ്പൈസസ് ആൻഡ് സ്വീറ്റ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സുഗന്ധ പുഷ്പങ്ങൾ നിരത്തിയ ഒരു തടം, സുഗന്ധ ചൂർണങ്ങൾ നിരത്തിയ ഒരു തടം. അത് എത്രമാത്രം അടിച്ചും ഉപദ്രവിച്ചും അതിനെ ഞെരടി അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചോ, അത്രത്തോളം അതിൽ നിന്ന് എന്ത് പുറത്തു വന്നു? സുഗന്ധം വന്നു. സ്വീറ്റ് സ്പൈസസ്, അതായത് സുഗന്ധ വസ്തുക്കൾ അടിച്ചു പൊടിച്ചാൽ സുഗന്ധം പുറത്തു വരും. സുഗന്ധ പുഷ്പങ്ങൾ അടിച്ചു തകർത്താൽ അതിൽ നിന്ന് സുഗന്ധം പുറത്തു വരും. കർത്താവിനെ പിടിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? എന്നെയാണെങ്കിൽ അവരെ വിടുക എന്ന് പറഞ്ഞ് തന്നെത്താൻ ഏൽപ്പിച്ചു. ക്രൂശിക്കപ്പെട്ടപ്പോൾ അവരൊരിക്കലും അങ്ങനൊരു ക്രൂശീകരണം ഒരിക്കലും കണ്ടിട്ടില്ലേ? ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നത് അസഭ്യം പുലമ്പിക്കൊണ്ടല്ലാതെ ഈ ക്രിമിനൽസ് അവരെ ക്രൂശിക്കാൻ വളരെ ബലം പിടിച്ച് കൈകളും കാലുകളും പിടിച്ചു വലിച്ചു വെച്ചാണ് ആണികൾ അടിക്കുന്നത്. എന്താ കർത്താവ് അങ്ങനെയല്ലേ? നമ്മൾ യെശയ്യാവ് 52 എന്താ വായിച്ച്, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുക് കാട്ടിച്ചു കൊടുത്തു, അടിക്കുന്നവർക്ക് എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവളും കാണിച്ചു കൊടുത്തു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ ഹിറ്റ് നോട്ട് എന്നാണ്, ഞാൻ മറച്ചില്ല. അടിച്ചപ്പോൾ അത് വലിച്ചുകൊണ്ട് പോവുകയല്ല, ഞാൻ കാണിച്ചു കൊടുത്തു. രോമം പറിച്ചപ്പോൾ എൻ്റെ മുഖം ഞാൻ മറക്കുകയല്ല, ഞാനത് കാണിച്ചു കൊടുത്തു. കൈകൾ ആണികൾ കൊണ്ട് അടിക്കുവാൻ പിടിച്ചപ്പോൾ ആ കരങ്ങൾ അവൻ നീട്ടിക്കൊടുത്തു, അവൻ്റെ കാലവൻ നീട്ടിക്കൊടുത്തു. മാത്രമല്ലേ, ഇതെല്ലാം ചെയ്തപ്പോഴും അവൻ എന്ത് ചെയ്തു? പിതാവ് ഇവർ ചെയ്യുന്നതിനെന്നറിയായ കാല ഇവരോട് ക്ഷമിക്കണം, അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതാണ് ശൂനമി രേഖപ്പെടുത്തിയത്, അവൻ്റെ മുഖം സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. നമ്മളിവിടെയും ഈ യാഗത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വസ്തുത ഇതാണ്. നമ്മുടെ കർത്താവിനെ ആ യാഗപീഠത്തിനകത്ത് ആ ഭോജനയാഗമായ സാധനം എടുത്തിട്ടപ്പോൾ പിതാവ് പറഞ്ഞു, ആ കുന്തിരിക്കം മുഴുവൻ അതിനകത്ത് ഇടണം. അവൻ എത്രത്തോളം ചൂടുകൂടിയോ അത്രത്തോളം സുഗന്ധം അവിടെ നിന്ന് ഉയർത്തും. പ്രിയപ്പെട്ട ദൈവമക്കളോട് നമ്മൾ ഓർത്തു വയ്ക്കുക, നമ്മുടെ ജീവിതത്തിലൊക്കെ ചൂട് കൂടുമ്പോൾ എന്താ പുറത്തു വരുന്നത്? നമ്മുടെ കുറവുകളാണ് പുറത്തു വരുന്നത്. പഴയ നിയമത്തിൽ ഈ പല ദൈവദാസന്മാരെ എടുത്തു നോക്കിയേ, അബ്രഹാമിന്റെ ജീവിതം തൊട്ടെടുത്തു നോക്കിയേ, അവരുടെ പരിവരുത്ത മുഖങ്ങളിൽ അവരുടെ അകത്തുള്ള പല കുറവുകളും പുറത്തു വന്നു. കർത്താവിൻ്റെ അകത്ത് നിന്നൊന്നും പുറത്തു വന്നില്ലേ? കാരണം അവന് അത്ര വിശുദ്ധനായിരുന്നു. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്, ഇറ്റ് ഈസ് മോസ്റ്റ് ഹോളി, അത് ഏറ്റവും വിശുദ്ധിയുള്ളതാണ്. അവൻ്റെ വിശുദ്ധിയുടെ മഹത്വം, അവൻ്റെ മഹത്വത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് വർണ്ണിച്ചാലും അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ദൈവം എടുത്തു പറഞ്ഞു, ഇതോടുള്ള ബന്ധത്തിൽ മറ്റൊരു കാര്യം കൂടെ ചേർക്കണം എന്ന് പറഞ്ഞു. എന്തായിരുന്നു? ഉപ്പ് ചേർക്കണം. 13-ാം വാക്യം നോക്കിക്കട്ടെ, 3 പ്രാവശ്യം അവിടെ എടുത്തു പറഞ്ഞു. എന്താ പറഞ്ഞത്? നിന്റെ ഭോജനയാഗത്തിലൊക്കെയും ഉപ്പ് ചേർക്കണം, നിന്റെ ദൈവത്തിന്റെ നിയമത്തിന്റെ ഉപ്പ് ഭോജനയാഗത്തിൽ ഇല്ലാതിരിക്കാതെ എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണം. ഒരു വാക്യത്തിൽ 3 പ്രാവശ്യം എടുത്തു പറഞ്ഞു ഉപ്പ് ചേർക്കണം. ഒത്തിരി പഠിക്കാം, ഒരു പ്രസംഗം ഉണ്ടാക്കാം, ഒന്നോ രണ്ടോ ക്ലാസ് ഉണ്ടാക്കാം ഈ ഉപ്പിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചെയ്യാം. കാരണം നമുക്കറിയാം, ഉപ്പ് മലിനതയിൽ നിന്ന് വിടുവിക്കുന്നു, ഉപ്പ് സൂക്ഷിക്കുന്നു, ഉപ്പ് രുചി തരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അവൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു, അവന് ജീവിതത്തിൽ രുചി തരുന്നു. കാനാവിൽ ആദ്യം കർത്താവ് ചെയ്ത അത്ഭുതം അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. പച്ചവെള്ളം, രുചിയും മണവും ഗുണവുമില്ലാത്ത പച്ചവെള്ളത്തെ അവൻ വീഞ്ഞാക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന രുചിയും മണവും ഗുണവും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാം. ആ ഉപ്പ് ചേർക്കണം. നമുക്കറിയാം, കൂട്ടാനകത്ത് കറിക്കകത്ത് ഉപ്പില്ലെങ്കിൽ അതിൻ്റെ രുചി എങ്ങനെയായിരിക്കും? എന്നാൽ ഉപ്പ് ചേർക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്കറിയാം. നമ്മുടെ കർത്താവിനോട് നമ്മൾ അടുത്തു വന്നപ്പോൾ നമുക്ക് ലഭിച്ച ആസ്വാദ്യത രുചിയെ പഠിപ്പിക്കുന്നു. 2, നമ്മളെ കറപ്ഷനിൽ നിന്ന് ഉപ്പ് നമ്മളെ സൂക്ഷിക്കുന്നു. പഴയ കാലത്ത് ചിലർക്കെങ്കിലും ഓർമ്മ കാണും, എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഫ്രിഡ്ജൊക്കെ ഇല്ലാത്തപ്പോൾ ഈ മീനൊക്കെ കല്യാണത്തിനൊക്കെ മേടിക്കുമ്പോൾ അത് സൂക്ഷിക്കുന്നത് എങ്ങനെയായിരുന്നു? ഉപ്പിട്ടിട്ടാണ് സൂക്ഷിക്കുന്നത്, ഉപ്പിട്ടിട്ടൊക്കെ അടുക്കി വെച്ചാണ് സൂക്ഷിക്കുന്നത്. അത് കറപ്ഷനിൽ നിന്ന് ഉപ്പ് പിടിവയ്ക്കുന്നു. അപ്പോൾ അവിടെ കർത്താവിനോടുള്ള ബന്ധത്തിലേക്ക് അടുത്തു വരുന്നവരെ കർത്താവ് സൂക്ഷിക്കുന്ന കാര്യം എടുത്ത് പറയുന്നു. എന്നാൽ അതിനേക്കാട്ടിൽ അല്പം കൂടെ അർത്ഥമുണ്ട് ഇവിടെ. കാരണം ഇവിടെ എടുത്തു പറഞ്ഞപ്പോൾ ഉപ്പെന്ന് മാത്രമല്ല പറഞ്ഞ്, ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ഉപ്പ്. ആ വാക്ക് ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ഉപ്പ്. ദ സോൾട്ട് ഓഫ് ദ കവനന്റ് ഓഫ് ദൈ ഗോഡ്, ദ സോൾട്ട് ഓഫ് ദ കവനന്റ് ഓഫ് ദൈ ഗോഡ്, നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ഉപ്പ്. എന്താ ഇതിൻ്റെ അർത്ഥം? നമുക്ക് രണ്ട് വാക്യം ഒന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 18:19, രണ്ട് വാക്യം ഒന്ന് വായിച്ചു നോക്കാം. സംഖ്യാപുസ്തകം 18:19. യെസ്, അതായത് അഹരോന്റെ പുത്രന്മാർക്ക്, അഹരോനും അഹരോന്റെ പുത്രന്മാർക്കും യാഗവസ്തുക്കളുടെ ചില ഭാഗങ്ങൾ കൊടുത്തപ്പോൾ ദൈവം പറഞ്ഞു, ഇത് നിനക്കും നിന്റെ പുത്രന്മാർക്കും ശാശ്വത അവകാശമാണ്. ഒരു ലവണ നിയമത്താൽ ഞാനത് നിനക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ലവണ നിയമം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത നിയമം, അൺചേഞ്ചിങ് കവനന്റ്. ഒരിക്കലും മാറ്റമില്ലാത്ത കവനന്റിന് ഉടമ്പടിക്കാണ് ലവണ നിയമം എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരു തെളിവ് കൂടെ ഞാൻ തരാം. രണ്ട് ദിനവൃത്താന്തം 13:5, നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. യെസ്, ദൈവം ലവണ നിയമത്താൽ ദാവീദിനും അവൻ്റെ പുത്രന്മാർക്കും ആ സിംഹാസനം കൊടുത്തിരിക്കുകയാണ്. ഇനിയും ദാവീദ് എഴുന്നേറ്റ് വന്ന് സിംഹാസനം ഇരിക്കാൻ പോവുകയാണ്. പ്രവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ദാവീദിനും അവൻ്റെ മക്കൾക്കും ഇസ്രായേലിൻ്റെ രാജ്യത്വം ലവണ നിയമത്താൽ ദൈവം കൊടുത്തു. ശൗലിന് കൊടുത്തില്ല ലവണ നിയമം, എന്നാൽ ദാവീദിന് കൊടുത്തു. ഒരിക്കലും മാറ്റമില്ല. ദാവീദ് പരാജയപ്പെട്ടു, ശലോമോൻ പരാജയപ്പെട്ടു, ഒക്കെ ശരിയാണ്. പക്ഷെങ്കിൽ ദൈവം മാറ്റമില്ലാത്തൊരു ഉടമ്പടി കൊടുത്തു. ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? നമുക്ക് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, ആ പുത്രനോടുള്ള ബന്ധത്തിൽ നമ്മൾ അടുത്തു വരുമ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ്. ദൈവം അതിന് മാറ്റമില്ല, ഒരുപാട് പ്രോമിസ് വായിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന ദിവസം 1974 രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രവചന വിഷയങ്ങൾക്കൊക്കെ താല്പര്യം തോന്നി. അന്ന് ഈ പുത്രയെരുശലേമിനെ കുറിച്ചും ഈ വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അന്നിരുന്ന് വായിച്ചപ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നി. ഓ, ഇതൊക്കെ ചുമ്മാതെ ഇങ്ങനെ തരാൻ പോവുകയാണ്, ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇതൊക്കെ അങ്ങ് ദൈവം വെറുതെ തരാൻ പോവുകയാണോ എന്നെനിക്ക് സംശയം തോന്നി. ഞാൻ പ്രാർത്ഥിച്ചു, പിന്നീട് എനിക്ക് ഒരിക്കലും സംശയം വന്നിട്ടില്ല. കാരണം നമുക്ക് വരുവാനുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വാസ്തവത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ സംശയം വരിക, ഇതൊക്കെ ഇങ്ങനെ തരാൻ പോവുകയാണോ. ദൈവം അങ്ങനെ ഒരുപാട് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് 2 കൊരിന്ത്യർ 1:20 നോക്കാം. 2 കൊരിന്ത്യർ 1:20 ഇതിൻ്റെ പൊരുൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം, ഈ ലവണ നിയമത്തിൻ്റെ പൊരുൾ. യെസ്, ഫോർ ഓൾ ദ പ്രോമിസസ് ഓഫ് ഗോഡ് ഇൻ ഹിം ആർ യെസ് ആൻഡ് ഇൻ ഹിം ആമേൻ. ദൈവം എന്തെല്ലാം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ലവണ നിയമത്താൽ, തൻ്റെ പുത്രനാൽ ആ ഉടമ്പടിയിൽ കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. തൻ്റെ പുത്രനോട് ബന്ധപ്പെട്ടവർക്ക് അവരുടെ വിശുദ്ധി കൊണ്ടോ ജീവിതത്തിൻ്റെ അറ്റൈൻമെൻറ് കൊണ്ടോ ഒന്നും ലഭിക്കുന്നതല്ല. ദൈവം വാഗ്ദത്തം ചെയ്തതല്ല, പ്രോമിസസ് എല്ലാം അവനിൽ ആമീൻ ആമീൻ എന്നാണ്. അതിനെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ രക്ഷയുടെ ഭദ്രത. എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നും, എത്രയോ ഭക്തന്മാർ, നല്ല വിശ്വാസികൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഉദാഹരണമായിട്ട് എൻ്റെ മദൻലോ തന്നെ വളരെ ഭക്തയായ ഒരു സ്ത്രീയ, ഇപ്പോഴും പറയുന്നത് കേൾക്കാം, എനിക്കെങ്ങനേലും അങ്ങ് ചെന്ന് പറ്റിയാൽ മതി. വളരെ വിശുദ്ധിയിൽ ഭക്തയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, പക്ഷെ ഇപ്പോഴും പറയും എനിക്കെങ്ങനേലും അങ്ങ് ചെന്ന് പറ്റിയാൽ മതി. കാരണം ആ ഒരു ഉറപ്പ് അങ്ങോട്ട് മനസ്സിനില്ലേ? അനേക വിശുദ്ധരുണ്ട് ഇങ്ങനെ, ആ രക്ഷയെ ഉറപ്പുണ്ടോ, ഞാനങ്ങ് ചെല്ലുമോ ഒക്കെ സംശയമാണ്. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, ദൈവ കർത്താവായ യേശുക്രിസ്തുവിൽ അവൻ വാക്ക് പറഞ്ഞാൽ ആ വാക്കുകൾ പിന്നെ മാറ്റമില്ല. അത് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ അവിശ്വസിക്കുകയാണ്. നമ്മൾ ദൈവത്തെ അവിശ്വസിക്കുന്നവരായി മാറുകയാണ്. നമ്മൾ വചനത്തിൽ നമുക്ക് ഉറപ്പ് തരുന്നു, അവനിൽ എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും അത് നമുക്ക് ഊവെന്നും ആമീനെന്നുമാണ്. നമ്മുടെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ലേ? 1, 2, 3 ക്ലാസ് എടുത്ത് ഞാൻ തെളിയിച്ചു തരാം. യോഹന്നാന്റെ സുവിശേഷം 10 ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവയെ ഒരു നാളും നശിക്കില്ലേ. അല്ലേ കർത്താവിന്റെ വാക്ക് മാറ്റണം. അവയെന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിപ്പാൻ ആർക്കും കഴിയില്ലേ? എന്റെ പിതാവ് സകലിലും വലിയവൻ, എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു മേടിപ്പാൻ കഴിയില്ലേ? ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവയെ ഒരു നാളും നശിക്കില്ലേ. കർത്താവ് തരുന്ന ജീവൻ നിത്യജീവനാണ്, അത് നശിക്കില്ലേ. നശിച്ചു പോകുന്നായിരുന്നെങ്കിൽ അതിന് നിത്യജീവെന്ന് പറയാനൊക്കില്ലേ? നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ലേ? നമ്മുടെ മെറിച്ചുകൊണ്ടല്ലേ? ഇപ്പം എൻ്റെ ജീവിതത്തിൽ നമുക്ക് പറ്റിയ കുഴപ്പം, ഞാൻ ആരെയും കുറ്റം പറയുകയില്ല, നമുക്ക് പറ്റിയ കുഴപ്പം വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നു, പിന്നെ എൻ്റെ പ്രവൃത്തി കൂടെ ഉണ്ട് എന്നൊരു ചിന്തയാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ. നോ, എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെടും. കൃപ അല്ലെങ്കിൽ കൃപയല്ല, എൻ്റെ പ്രവൃത്തി 1% പ്രവൃത്തിയോടെങ്കിലും എൻ്റെ രക്ഷയ്ക്ക് ആധാരമായിട്ടുണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ തെളിയിച്ചങ്ങ് പറയട്ടെ, ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ എൻ്റെ പ്രവൃത്തിയുണ്ട്. അതൊന്നും രക്ഷയ്ക്ക് കാരണമല്ലേ. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം ഒരു ദാനം തരുമ്പോൾ അവൻ ദാനം തിരിച്ചെടുക്കുന്നവനല്ലേ. ഞാൻ അവന് നിത്യജീവൻ കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞു അതൊരു നാൾ നശിക്കുന്ന ജീവനല്ലേ. രക്ഷയുടെ ഭദ്രത നമുക്ക് തീർത്ഥം തരുന്നു. നമ്മൾ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ലേ. സംശയമുള്ള ചില വാക്യങ്ങളുണ്ട്, എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്ലാസ് ആ വാക്യങ്ങൾ തന്നെ എടുത്തുതരാം. എനിക്ക് 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്, രക്ഷ ഭദ്രതയുള്ളതാണ്, രക്ഷ നശിക്കുന്നതല്ല, അത് നിത്യജീവനാണ്, അവൻ്റെ വാക്ക് മാറില്ല. അല്ലെങ്കിൽ തിരുവചനത്തിൽ അനേക വാക്യങ്ങൾ മാറ്റിക്കുറിക്കേണ്ടി വരും. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം, ലോജിക്കൽ ഒരു ആർഗ്യുമെൻ്റാണ്. നമ്മളൊരു കാര്യം വായിക്കുന്നു, നമ്മളെ വിളിച്ചത് നിർണയപ്രകാരം വിളിച്ചെന്നാണ് വായിക്കുന്നത്. വാക്യം എടുക്കണ്ടല്ലോ, നിർണയപ്രകാരം വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ ഇംഗ്ലീഷിൽ? ഹി ഹാസ് കോൾഡ് അസ് വിത്ത് അൻ എറ്റേണൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ഉദ്ദേശത്തോടാണ് വിളിച്ചത്. ഹി ഹാസ് പർപ്പസ്ഡ് സംതിങ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ചിലത് നിർണയിച്ചുകൊണ്ട് വിളിച്ചു. ദൈവത്തിൻ്റെ നിർണയങ്ങൾ നിവർത്തിക്കപ്പെടില്ലേ? ഇഫ് ഹി ഹാസ് പർപ്പസ്ഡ് സംതിങ് വിൽ ഹി നോട്ട് ഏബിൾ ടു ഫുൾഫിൽ ദറ്റ് പർപ്പസ്? ഹി ഈസ് ഏബിൾ. അവനൊരു കാര്യം നിർണയിച്ചാൽ അത് നിർവഹിക്കാൻ അവൻ പ്രാപ്തനാണ്. ഇല്ലെങ്കിൽ അവൻ്റെ ശക്തിയെ നമ്മൾ സംശയിക്കുകയാണ്. അത് മാത്രം മതി. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വായിക്കുന്നു, നമ്മൾ ഇന്നും ഈ ശരീരത്തിൽ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ആത്മാവിൻ്റെ മുദ്ര നമുക്ക് തന്നിരിക്കുന്നത്, സീലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ സീലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് വരെയാണ് തന്നിരിക്കുന്നത് അറിയാം? എഫേസ്യ ലേഖനത്തിൽ വീണ്ടെടുപ്പ് നാൾ വരെ. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ അണ്ടിൽ ദ ഡേ ഓഫ് റിഡംപ്ഷൻ, വീണ്ടെടുക്കുന്നത് വരെ ആ മുദ്ര നമ്മളിലുണ്ട്. പരിശുദ്ധാത്മ നമ്മളിൽ വസിക്കുകയാണ്, ആത്മാവ് നമ്മളെ ഒരിക്കലും വിട്ടുപോകത്തില്ല. പഴയ നിയമത്തിൽ വിട്ടുപോകുമായിരുന്നു, പുതിയ നിയമത്തിൽ വിട്ടുപോകില്ലേ? പുതിയ നിയമത്തിൽ നമുക്ക് ദുഃഖിപ്പിക്കാം, പുതിയ നിയമത്തിൽ നമുക്ക് ആത്മാവിനെ കെടുത്താം. കെടുക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്നിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്നു. എന്നെ വിട്ടുപോയിരുന്നെങ്കിൽ അവനെ ദുഃഖിക്കുകയോ കെടുക്കേണ്ട ആവശ്യമില്ലേ? അവൻ എന്നെ വിട്ടുപോകുന്നില്ലേ? ഞാൻ പാപം ചെയ്യുമ്പോൾ, ഞാൻ അനുസരിക്കാതെ വരുമ്പോൾ എന്നിൽ വസിക്കുന്ന പരിശുദ്ധന്മാർ ദുഃഖിക്കുന്നു, ആത്മാവ് കെട്ടുപോകുന്നു. എന്നാൽ എന്നെ ഒരിക്കലും വിട്ടുപോകാത്തതാണ് അവൻ ദുഃഖിക്കുന്നത്. എനിക്ക് തന്ന രക്ഷ ഭദ്രതയുള്ളതാണ്. കാരണം ഇതെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്, ഏതാ ഈ ലവണ നിയമം. നമ്മൾ എന്തിനാണ് സംശയിക്കുന്നത്? ഒരിക്കലും സംശയിക്കരുത്, ദൈവത്തെ സംശയിക്കരുത്. അവൻ നമുക്ക് തന്ന രക്ഷ ഭദ്രമുള്ളതാണ്, അത് മാറ്റമില്ലാത്ത ഉടമ്പടിയാണ്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പ്രാപ്തിയല്ല, നമ്മുടെ അറ്റയിൻ കൊണ്ടല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 1% കൂടെ എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തിയാണെങ്കിൽ അത് വാസ്തവത്തിൽ എനിക്ക് പുകഴുവാനുണ്ട്. എന്നാൽ എനിക്കൊന്നും പോടാനില്ല, ദൈവത്തിൻ്റെ ദാനം. ഇവിടെ നമ്മൾ ഓർത്തു ആ ലവണ നിയമം. അവനിൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവെന്നാണ്. വി ഹാവ് ദ സെക്യൂരിറ്റി. എന്നാൽ ഇത് പഠിച്ച് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞിടയിൽ എൻ്റെ മനസ്സിൽ കൂടെ വേറൊരു ഓർമ്മയും വന്നു. എന്താണെന്നറിയാമോ? മർക്കോസ് 9:47-49 വരെയുള്ള വാക്യത്തിലെ കർത്താവ് ഒരു കാര്യം പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. അത് രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. അവരെ കർത്താവ് പറഞ്ഞു തീക്കകത്തിടുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു തീ കൊണ്ട് ഉപ്പിടുമെന്ന് പറഞ്ഞു. തീ കൊണ്ട് ഉപ്പിടുവന്നല്ലേ? മർക്കോസ് 9:47-49 വരെ തീ കൊണ്ട് ഉപ്പിടും. വിശുദ്ധന്മാർക്ക് ലവണ നിയമത്താൽ ആ സകല വാക്തത്വങ്ങൾ ഉറപ്പു തരുമ്പോൾ മറുഭാഗത്ത് തീ കൊണ്ട് ഉപ്പിടുമെന്ന് കർത്താവ് പറയും. അവൻ്റെ തീ കിടത്തില്ലേ? അവൻ്റെ ശിക്ഷാവിധി മാറുന്നില്ലേ? കഴിഞ്ഞൊരു ദിവസമാണ് ഇങ്ങനെ ഒരു ആശയമുണ്ടല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്ന്. നോക്കുക, നരകത്തിൽ വീഴുന്നവന് അവിടെ നിന്ന് മാറ്റമില്ലേ? അവന് പിന്നീട് ഒരു വിധത്തിലും വിടുതലില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം. നരകത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് പുറത്തു പോരാൻ സാധിക്കുകയില്ലേ? ഒരിക്കലും സാധിക്കുകയില്ലേ? കത്തോലിക്ക സഭ പറയുന്ന പോലെ ഇവിടെ മറ്റ് പല സമുദായങ്ങൾ പഠിപ്പിക്കുന്നില്ലേ, ഇവിടെ കുറച്ച് കുർബാനകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ പള്ളിക്ക് കുറേ പണമൊക്കെ കൊടുത്ത് അച്ഛന്മാരെയും കൊണ്ട് പല കാര്യങ്ങൾ ചെയ്താൽ ഈ നരകത്തിൽ പോയവരെ അവിടുന്ന് സ്വർഗത്തിലോട്ട് കയറ്റാമെന്നാണ് ചിന്ത. സാധിക്കുകയില്ലേ? ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി മനുഷ്യർക്ക് ദൈവം നിശ്ചയിച്ചതാണ്. അവൻ്റെ എറ്റേണിറ്റി അതോടുള്ള ബന്ധത്തിൽ നിശ്ചയിച്ചു കഴിഞ്ഞു. പിന്നെ ഒരിക്കലും മാറ്റാൻ സാധിക്കുകയില്ല. തീ കൊണ്ട് അവനെ ഉപ്പിടും. ഇനി നമുക്ക് ചേർക്കരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നല്ലൊരു പഠനമാണ്, വളരെ മനോഹരമായൊരു പഠനമാണ് ചേർക്കരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ. നമ്മളതിൻ്റെ 11-ാം വാക്യം, നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാകവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത്. പുളിച്ചത് ഒന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത്. അപ്പം യാതൊരു പുളിപ്പും പാടില്ല, തേനും പാടില്ല. നമ്മൾ യഹോവയുടെ ഉത്സവങ്ങൾ പഠിച്ചപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. പുളിപ്പ് വചനത്തിൽ നമുക്കറിയാം, 1 കൊരിന്ത്യർ 5:7 നമ്മുടെ പെസാ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായി പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ നാം ഉത്സവം ആചരിക്കുക. അപ്പോൾ അവിടെ വചനം തന്നെ നമുക്ക് ക്ലിയർ ആക്കി തരുന്നു, പുളിപ്പ് തിന്മയുടെയും ദുഷ്ടതയുടെയും പാപത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്, പാപത്തിൻ്റെ സിമ്പിളാണ് ഈ പുളിപ്പ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വരച്ചു കാണിച്ചപ്പോൾ ഓർത്തേ, യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന ഒരൊറ്റയാഗത്തിലും പുളിപ്പ് ചേർക്കത്തില്ലേ? എന്നാൽ ചിലതിനകത്ത് പുളിപ്പ് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്, സമയമുണ്ടെങ്കിൽ അത് എടുക്കാം. അതെല്ലാം നമ്മളെ കാണിക്കുന്ന, നമ്മളെ കാണിക്കുന്ന യാഗത്തിനകത്ത് പുളിപ്പ് ചേർക്കാൻ പറയുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന ഒറ്റ യാഗത്തിലും പുളിപ്പ് ചേർക്കാൻ ദൈവം അനുവദിച്ചില്ല, നിർബന്ധമായി. കാരണം എന്തുകൊണ്ടാ? അവന് പുളിപ്പില്ലായിരുന്നു, അവന് പുളിപ്പില്ലായിരുന്നു. എന്നാൽ ദൈവം ഇവിടെ വളരെ നിർബന്ധമായിട്ട് യഹൂദനോട് അത് പറഞ്ഞു. എന്താ പുറപ്പാട് 12:15 വായിക്കുന്നുണ്ട്, പുളിപ്പിനെ നീക്കി കളയുക, അല്പം പുളിമാവ് പിണ്ഡത്തെ മുഴുവൻ പുളിപ്പിക്കും. ഇങ്ങനെ വളരെ ദീർഘമായ ഒരു പഠനം നടത്തുന്നുണ്ട്. ദൈവക്കളായ നിങ്ങൾക്ക് ഒരു പഠനത്തിന് ഞാൻ പറയട്ടെ, അന്നത്തെ ക്ലാസ്സിനില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ബൈബിളിലെ പഴയ നിയമത്തിലെ പാപത്തിന് രണ്ട് പ്രതീകമുണ്ട്, രണ്ട് ടൈപ്സ്. അതിലൊന്നാണ് ഇപ്പം നമ്മൾ പഠിച്ച പുളിപ്പ്. മറ്റൊന്ന് ഏതാണെന്നറിയാമോ? കുഷ്ഠരോഗം. കുഷ്ഠരോഗവും പുളിപ്പും പാപത്തിൻ്റെ പ്രതീകമാണ്. ഇനി ഈ രണ്ടും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ അല്പം പുളിമാവ് ഇങ്ങനെ പിണ്ഡത്തെ പുളിപ്പിച്ചുകൊണ്ടിരിക്കും, അത് പുളിപ്പിച്ച് മുഴുവൻ പുളിച്ച് അത് പ്രയോജനമില്ലാതെ ആക്കുമ്പോഴേ അത് മനസ്സിലാകുള്ളൂ. കുഷ്ഠരോഗം ഇതുപോലെ തന്നെയാണ്, വേദനയൊന്നും ഉള്ളതല്ല. പക്ഷെ ആ കുഷ്ഠരോഗം ഇങ്ങനെ മനുഷ്യനെ കാർന്നു തിന്ന് തിന്ന് അവനെ വിരൂപമാക്കി മരണത്തിലേക്ക് അവനെ കലാശിപ്പിക്കും. ഇത് തന്നെ പാപം. ഈ കുഷ്ഠം പ്രവർത്തിക്കുന്ന പോലെ, പുളിപ്പ് പ്രവർത്തിക്കുന്ന പോലെയാണ് പാപം ഒരു മനുഷ്യനെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ബൈബിളിൽ വളരെ ദീർഘമായി പഠിക്കുവാൻ കഴിയുന്നൊരു വിഷയമാണ്. ഞാൻ പണ്ട് ഈ ലേവ്യ പുസ്തകമൊക്കെ മുമ്പ് വായിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്, എന്തിനാ ഈ അധ്യായങ്ങളെടുത്ത് കുഷ്ഠരോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടൊരു പഠനമാണ്. ഈ കുഷ്ഠരോഗത്തെക്കുറിച്ച് ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, കാരണം ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട പാപത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പഠനമാണ്. ഞാൻ ഒരു കമ്പാരിസൺ ഇവിടെ നടത്തി. ഈ പുളിപ്പ് മാറ്റാൻ പറഞ്ഞത് 3 സ്ഥലത്തുനിന്ന് മാറ്റാൻ പറഞ്ഞു, കുഷ്ഠത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 3 സ്ഥലം എടുത്തു പറഞ്ഞു. നമ്മൾ പുറപ്പാട് പുസ്തകം 12:15 പറഞ്ഞു, പുളിപ്പ് നിന്റെ വീട്ടിൽ നിന്ന് മാറ്റണം, നിന്റെ വീട്ടിൽ നിന്ന് പുളിപ്പ് മാറ്റണം. പിന്നീട് 13:7 നിന്റെ പക്കൽ നിന്ന് പുളിപ്പ് മാറ്റണം, നിന്റെ പക്കൽ നിന്ന് മാറ്റണം. പുറപ്പാട് 13:7 നിന്റെ അതിർക്കകത്തെങ്ങും പുളിപ്പ് കാണരുത്. ഇല്ലേ, അങ്ങനെയല്ലേ? നോക്കിയാട്ടെ, 12:15 നിന്റെ വീട്ടിൽ നിന്ന് പുളിപ്പ് മാറ്റണം, 13:7 നിന്റെ പക്കൽ നിന്ന് പുളിപ്പ് മാറ്റണം, 13:7 നിന്റെ അതിർക്കകത്തെങ്ങും പുളിപ്പ് കാണരുത്. ദൈവം വളരെ സീരിയസ് ആയിരുന്നു. നമുക്ക് എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. നിന്റെ പക്കൽ പുളിപ്പ് കാണരുത്, ദാറ്റ് ഈസ് അവർ പേഴ്സണൽ ലൈഫ്. നിന്റെ പക്കൽ പുളിപ്പ് കാണരുത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതം. നിന്റെ വീട്ടിൽ പുളിപ്പ് കാണരുത്, നമ്മുടെ കുടുംബ ജീവിതം, ഫാമിലി ലൈഫ്. നിന്റെ അതിർക്കകത്തെങ്ങും പുളിപ്പ് കാണരുത്, ഞാൻ ഏർപ്പെടുന്ന തൊഴിലിൻ്റെ പ്രതലം, ക്വാർട്ടേഴ്സ് ഇൻ വിച്ച് ഐ ലിവ്. ഈ 3 പ്രതലം എടുത്തു പറഞ്ഞു, നിന്റെ പക്കൽ എൻ്റെ വ്യക്തിപരമായ ജീവിതം, എൻ്റെ വീട്ടിൽ അതെൻ്റെ കുടുംബ ജീവിതം, എൻ്റെ അതിർക്കകത്തെങ്ങും ഞാൻ ഏർപ്പെടുന്ന യാതൊരു പ്രതലത്തിലും പുളിപ്പ് പാടില്ല എന്ന് ദൈവം പറഞ്ഞു. ഇനി കുഷ്ഠരോഗത്തെക്കുറിച്ച് നോക്കാം. ലേവ്യ പുസ്തകത്തിൽ നോക്കിയാൽ ലേവ്യർ 14:35 വീട്ടിൽ കുഷ്ഠബാധ വരുന്നു, വീട്ടിൽ കുഷ്ഠബാധ വരുന്നു. ഇനി 13:2 നോക്കിയാട്ടെ, 13:2 മനുഷ്യന്റെ തൊക്കില് കുഷ്ഠം പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് അതേ അധ്യായത്തിന്റെ 48 വസ്ത്രത്തിൽ കുഷ്ഠം പ്രത്യക്ഷപ്പെടുന്നു. വസ്ത്രം സാക്ഷ്യത്തെയാണ് കാണിക്കുന്നത്, നമുക്കറിയാം, ഇന്നലെ നമ്മളത് ഓർത്തു. അപ്പൊ കുഷ്ഠത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ 3 ഭാഗം എടുത്ത് പറഞ്ഞു, നിന്റെ തൊക്കിൽ അത് പ്രത്യക്ഷപ്പെടാം, വ്യക്തിപരമായ ജീവിതം, നിന്റെ വീട്ടിൽ അത് വരാം, നിന്റെ കുടുംബ ജീവിതം, നിന്റെ വസ്ത്രത്തിൽ അത് വരാം, അത് നിന്റെ സാക്ഷ്യം, അല്ലെങ്കിൽ നമ്മൾ ഓർത്തതുപോലെ നിന്റെ അതിർക്കകം. ഈ 3 സ്ഥലമാണ് കുഷ്ഠത്തെക്കുറിച്ച് പറയുമ്പോഴും അതുപോലെ പുളിപ്പിനെ കുറിച്ച് പറയുമ്പോഴും ദൈവം എടുത്തു പറഞ്ഞത്. അത് വളരെ ശ്രദ്ധേയമായി പഠിക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് ദീർഘമായി പഠിക്കണമെങ്കിൽ ആ ഭാഗത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ പല ഭാഗങ്ങളുണ്ട്. പരീശന്മാരുടെ പുളിച്ചമാവ് സൂക്ഷിപ്പീൻ, സദൂക്യരുടെ പുളിച്ചമാവ് സൂക്ഷിപ്പീൻ, ഹേരോദ്യരുടെ പുളിച്ചമാവ് സൂക്ഷിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. പരീശന്മാരുടെ പുളിച്ചമാവ് എന്തായിരുന്നു? ദുരുപദേശം. ഹേരോദ്യരുടെ പുളിച്ചമാവ് തെറ്റായ ഉപദേശമാണ്, ഇവിൽ ഡോക്ട്രിൻ ആണ്, അതായത് പുനരുത്ഥാനമില്ലെന്ന് അവർ പഠിപ്പിച്ചു, സദൂക്യർ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഹേരോദ്യരുടെ പുളിച്ചമാവ്, ഹേരോദ്യ പാർട്ടിക്കാരെന്നും പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു, പൊളിറ്റീഷ്യൻസ്. അവരോട് കൂടെ ചേർന്നാണ് കർത്താവിനെ അവസാനം ക്രൂശിക്കാനായിട്ടൊക്കെ കാര്യങ്ങൾ ഒരുക്കുന്നത്. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരും ഐ ഗ്രൂപ്പുകാരും കൂടെ ചേരാനായിട്ട് ശ്രമിച്ച പോലെ. അന്ന് കർത്താവിനെ ക്രൂശിച്ചപ്പോഴും വൈരാഗികളായിരുന്ന രണ്ടു കൂട്ടരെ ഒന്നിച്ച് ചേരുകയാണ് കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി. അപ്പോൾ അതും നമുക്ക് അവിടെ അങ്ങനെ പഠിച്ചു പോകാൻ സാധിക്കും. കർത്താവ് ഈ പുളിപ്പിനെ കുറിച്ച് വളരെയധികം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഭാഗം ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് പോലൊക്കെ ഞാൻ എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അത് നല്ലൊരു ഭാഗവും പഠനവുമാണ്. എന്നാൽ ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലെ കർത്താവിൻ്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്ന യാതൊരു യാഗത്തിലും യാതൊരു പുളിപ്പും ചേർക്കുവാൻ ദൈവം അനുവദിച്ചില്ലേ. എന്നാൽ സഭയെ വരച്ചു കാണിക്കുന്ന കാര്യങ്ങളിൽ പുളിപ്പ് ചേർക്കാനായിട്ട് പറഞ്ഞു. ലേവ്യപുസ്തകം 23 അതിൻ്റെ 17 നീരാജനത്തിന് രണ്ടിടങ്ങളിയും ആവുകൊണ്ട് രണ്ടപ്പം നിങ്ങളുടെ വാസനങ്ങൾ കൊണ്ടുവരണം. അത് നേരിയ മാവുകൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതും ആയിരിക്കണം. ദൈവം പുളിപ്പിനെ നീക്കാൻ പറഞ്ഞ ദൈവം സഭയെ വരച്ചു കാണിക്കുന്ന പെന്തിക്കോസ് ദിവസം രണ്ടപ്പം എങ്ങനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു? പുളിപ്പിച്ച് ചുട്ടു കൊണ്ടുവരണം. എന്തൊരു പഠനമാ! ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര വലുതാണ്. നീ പഴയ നിയമം പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടെ വാസ്തവത്തിൽ മനസ്സിലാകുന്നത്. സഭയെ വരച്ചു കാണിക്കുന്ന ആ രണ്ടപ്പം, ഈ രണ്ടപ്പം യഹൂദനും യവനനും, ആ അപ്പത്തിനകത്ത് പുളിപ്പുണ്ട്. പക്ഷേ അപ്പിപ്പം വർദ്ധിക്കുന്നില്ല. കാരണം എന്നാ? ചുട്ടു. ചുട്ടപ്പോൾ എന്തോ പറ്റി? ആ പുളിപ്പ് ചത്തുപോയി. അപ്പത്തിനകത്ത് പുളിപ്പുണ്ട്, പക്ഷേ പുളിപ്പ് വളരുന്നില്ലേ. നമ്മളാരാ? ദൈവക്കളാരാ? ക്രൂശിനോടുള്ള ബന്ധത്തിൽ പാപത്തിന് മരിച്ചവരാ നമ്മൾ. നമ്മളിൽ പാപം വസിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ തെറ്റാ. പക്ഷേ എന്നിലുള്ള പാപം എന്ത് ചെയ്യുന്നില്ലേ? വളരുന്നില്ലേ? ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണ്, എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചവനാണ്, അവനെ ഉരിഞ്ഞു കളഞ്ഞതാണ്, എന്നിൽ പാപമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പെന്തക്കോസ് ദിവസം കൊണ്ടുവരുന്ന രണ്ട് അപ്പത്തിനകത്ത് പുളിപ്പുണ്ടായിരിക്കണം, പക്ഷെങ്കിൽ അത് ചുട്ടിട്ടേ കൊണ്ടുവരാം. ദൈവം എന്ത് ജ്ഞാനിയാണ്! എന്തൊരു പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നമുക്കിനി അങ്ങ് വിടാം. ഇത് ചിന്തിക്കുമ്പോൾ ഓർക്കണം, ദൈവം ഇസ്രായേലിനോട് തിന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുവാ? നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം 7 തിന്നണമെന്ന് പറഞ്ഞു. സൗരന്മാർക്കറിയാം പുളിപ്പില്ലാത്ത അപ്പം എങ്ങനെ ഇരിക്കും? നല്ല കട്ടിയായിരിക്കും അല്ലേ? പുളിപ്പുള്ളത് തിന്നാൻ നല്ല സുഖമാണ്. ഇത് എന്നെയാ കർത്താവ് പഠിപ്പിച്ച വിശാലമായ വഴി. എന്ത് എളുപ്പമാ അതിലെ നടക്കാൻ! വളരെ വിശാലമാ. പക്ഷേ മറ്റേ വഴി എന്തുവാ? ഇടുക്കോ ഞെരുക്കോ, അതിൽ കൂടെ കടക്കാൻ ബുദ്ധിമുട്ടും നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആ പുളിപ്പുള്ള അപ്പം തിന്നാൻ നല്ല സുഖമാണ്, നല്ല സോഫ്റ്റാ. പക്ഷെ പുളിപ്പില്ലാത്ത അപ്പം ഇച്ചിരി കട്ടിയാണ്. നമ്മൾ അത് തിന്നാനായിട്ട് ആവശ്യപ്പെട്ടു. കർത്താവിനെ ഭുജിക്കണമെങ്കിൽ ഒരു പക്ഷെങ്കിൽ അത് ലോകത്തിൻ്റെ വസ്തുതകൾ ഭുജിക്കുന്ന പോലെ അത്ര ആസ്വാദ്യകരമായി നമുക്ക് തോന്നിയില്ലെന്ന് വന്നേക്കാം. പക്ഷെങ്കിൽ ഒന്നിൻ്റെ അവസാനം നാശം, ഒന്നിൻ്റെ അവസാനം നിത്യജീവനാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടെ നോക്കാം. പുളിപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. പക്ഷെ അവിടെ എടുത്തു പറഞ്ഞു, പുളിച്ച യാതൊന്നും തേനും യഹോവയ്ക്ക് ദഹനമായി അർപ്പിക്കരുത്. തേൻ നല്ലതല്ലേ? തേനെന്ത് നല്ലതാ? തേനും ചേർക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ അതിൻ്റെ ആശയം? കൃത്യമായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്ന യാഗത്തിൽ തേൻ ചേർക്കാൻ പാടില്ല. തേൻ കാണിക്കുന്നത് നാച്ചുറൽ സ്വീറ്റ്നെസ്സിനെയാണ്, സ്വാഭാവിക മധുരത്തെ. എന്ന് പറഞ്ഞാൽ വചനത്തിൽ തന്നെ നമുക്ക് തെളിയിച്ചു നോക്കാം എന്താണ്. ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ക്രിസ്ത്യഗോളത്തിലും അതന്നെ, പ്രാസംഗികന്മാരുടെയിലും അതന്നെ. ഞാനത് അധികം വിശദീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. രണ്ട് വാക്യം വായിക്കാം. യൂദയുടെ ലേഖനം 16 യൂദ 16. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഈവൻ ദൈവദാസന്മാരുടെ മധ്യത്തിലും കാണപ്പെടുന്ന ഒരു പാവമാണ്. ഞാൻ ഇന്നലെയോ ഇന്നോ ഒക്കെ ഇത് ഓർത്തു. ഈ വാക്യം 16 മുഖസ്തുതി പ്രയോഗിക്കുന്നു. കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറയുന്നു. നാച്ചുറൽ സ്വീറ്റ്നസ് മനുഷ്യന് മധുരമുള്ള കാര്യമാണ്. 1 Thessalonians 2:5 നോക്കാം. 1 Thessalonians 2:5. മുഖസ്തുതിയോ ചക്കരവാക്കോ ഉപയോഗിച്ചിട്ടില്ലേ? ഞങ്ങൾ കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറഞ്ഞിട്ടില്ലേ? ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതല്ലേ? 4 ഒന്ന് പൊക്കി പറഞ്ഞാലേ, ചക്രവാക്കൊക്കെ പറഞ്ഞാലേ പല കാര്യങ്ങളും സാധിക്കാം. സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു വിധത്തിൽ ഇത് തന്നെയാണ്. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചതാ. ഞാനൊരു 17 ഇൻഷുറൻസ് സെയിൽസ്മാനായിട്ട് ഗൾഫിൽ ജോലി ചെയ്താ. ഞങ്ങൾക്ക് മിക്കവാറും ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ഓരോ ട്രെയിനിങ്ങിൻ്റെ വാക്കുകൾ എടുത്ത് നോക്കിയാലും ഈ മനുഷ്യനിലുള്ള ഈഗോയെ, അവൻ്റെ ആ സെൽഫിഷ്നെസ്സിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അവനെ കൊണ്ട് നോ പറയിക്കാതിരിക്കുക, അവനെ സന്തോഷിപ്പിക്കുക, അവസാനം അവൻ്റെ കൈയും കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അത് വാസ്തവത്തിൽ കാര്യസാധ്യത്തിനായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എടുത്ത് നോക്കിയാൽ പൗലോസൊക്കെ പറഞ്ഞു, ഞങ്ങൾ കാര്യസാധ്യത്തിന് മുഖസ്തുതിയോ ചക്രവാക്കോ ഉപയോഗിച്ചിട്ടില്ലേ? നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും അവൻ ഒരുത്തനെയും പുകഴ്ത്തുവാൻ പോയില്ല. ഹെരോദാവിനോടെ കുറിച്ച് പറഞ്ഞു കുറുക്കൻ എന്ന് പറഞ്ഞു. ആ പരീശന്മാരെ കുറിച്ച് പറഞ്ഞു വെള്ള തേച്ച ശവക്കല്ലറയെന്ന് വിളിച്ചു. കർത്താവ് ഒരു കാര്യവും മുഖസ്തുതിയുണ്ട് ഇവിടെ സാധിക്കുവാനായിട്ട് തുനിഞ്ഞില്ല. ഇനിയും ഇവിടെ ഇത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞത് ഇതിലും ശ്രദ്ധേയമാണ്. സഹോദരിമാരെ, നിങ്ങൾക്കറിയാം പുളിപ്പ് ചേർത്തിരിക്കുന്ന മാവിനകത്ത് കുറച്ചുകൂടെ പുളിക്കണമെങ്കിൽ ഇച്ചിരി തേനോ പഞ്ചസാരയോ ചേർത്താൽ മതി. പെട്ടെന്നത് പുളിച്ചു വരും. മാധുര്യത്തിൻ്റെ സാന്നിധ്യം പുളിപ്പിനെ കൂടുതൽ പുളിപ്പിക്കാൻ ആ ചെടിയായിത്തീരും. ഇത് സഭാപ്രശ്നത്തോടുള്ള ബന്ധത്തിലൊക്കെ പഠിക്കാന്നുള്ള കാര്യങ്ങളാണ്. ഈ കഴിവുള്ളവരും ഇച്ചിരി പുളിപ്പുള്ളവരും കൂടെ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ മിക്കവാറും സംഗതി അവിടെ പുളിച്ച് റെഡിയായിട്ട് കിട്ടും. നമുക്കത് വാസ്തവത്തിൽ ഈ പാഠത്തിൽ നിന്നൊക്കെ പഠിക്കാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇവിടെ ഒരു ദൈവദാസൻ രേഖപ്പെടുത്തി, ഈ തേന് ചൂട് തട്ടിയിട്ട്, സൂര്യൻ്റെ ചൂട് തട്ടി അതിൻ്റെ മധുരം നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ തേനീച്ചകൾ അറകൾ പോലും ഹെക്സഗണിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന അതിനാണെന്നാണ്, കണ്ടില്ലേ ആ അറ ഇങ്ങനെ ഇരിക്കുന്നത് ഹെക്സഗണിൽ. അത് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ കാരണം വെയിൽ അടിച്ചിട്ട് ഈ തേൻ്റെ മധുരം നഷ്ടപ്പെടാതിരിക്കാനാണ്. ചൂട് തട്ടിയാൽ തേൻ്റെ മധുരം പോകുന്നതാണ് പറയുന്നത്, അത് വേറെ ഒരു ടേസ്റ്റായിട്ട് മാറും. അതും ശരിയല്ലേ നമ്മൾ ചിന്തിച്ചാൽ? ഇന്ന് ഒരു പക്ഷേ മുഖസ്തുതിയൊക്കെ പറയുന്നവനെ ഒരല്പം ചൂട് തട്ടിയാൽ നാളെ അവൻ പറയുന്നത് വേറെ വാക്കായിരിക്കും. മനുഷ്യൻ്റെ സ്വഭാവമാണ്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യാക്കോബ് രേഖപ്പെടുത്തി, ഗതിഭേദത്താൽ ആശ്വാദനമില്ലാത്തവൻ. യാക്കോബ് 1:17 ഗതിഭേദത്താൽ ആശ്വാദനമില്ലാത്തവൻ. നോ ഷാഡോ ഈസ് മെയ്ഡ് ബൈ ഹിസ് ടേണിങ്. യാക്കോബ് 1:17 ഇല്ലേ? സംശയമുണ്ട്, ഒന്ന് നോക്കിയൊന്ന് വായിച്ചാല്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ സ്നേഹം, അവൻ്റെ കരുണ, അവൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, അതിന് മാറ്റമില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇല്ലേ? ഗതിഭേദത്താലുള്ള ആശ്വാദനമില്ല. ഇൻ ഹിം ദർ ഇസ് നോ വേരിയബിൾനെസ്. He is a God who doesn't change. ഇന്നെന്നെ സ്നേഹിച്ചിട്ട് നാളെ സ്നേഹിക്കാതിരിക്കുകയല്ലേ? എന്നെ ഇന്ന് സ്നേഹിക്കുന്ന കർത്താവ് നിത്യസ്നേഹം കൊണ്ടാണ് സ്നേഹിച്ചത്. എന്നോട് കരുണ കാണിക്കുന്നവൻ ആ കരുണ എന്നോട് കാണിക്കുന്നവൻ. അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ലേ? മനുഷ്യന് അവൻ്റെ സ്വഭാവങ്ങൾ മാറ്റുന്നതാണ്. നമുക്ക് ഇവിടെ അത് എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട പാഠമാണെന്ന് നോക്കി. നമ്മുടെ കർത്താവിനെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് ഹിസ്റ്ററി വരച്ചു തരികയെ. സ്വർഗീയ പിതാവ് തൻ്റെ പുത്രൻ്റെ, ഇനി നമുക്ക് ഈ മാവ് ചുട്ടിട്ടർപ്പിക്കാനായിട്ട് ദൈവം അനുവാദം കൊടുത്തു. എന്തിനാണ് ദൈവം ഇന്ന പാത്രത്തിൽ അത് ചുട്ട് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചതെന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രാരംഭമായി ഒന്നുകിൽ നേരിയ മാവായിട്ട് അർപ്പിക്കണം, അല്ലെങ്കിൽ 4 ഒന്ന് വായിച്ചാട്ടെ. 4 അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നെങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുള്ളതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. നമ്മുടെ മലയാള ഭാഷാന്തരം കൊണ്ട് നമുക്കിതിൻ്റെ ആശയം പോലും പിടികിട്ടത്തില്ല. നമ്മൾ ഓർക്കും ദോശയും വടയാന്ന്. ദോശയും വടയൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പോലും അതിൻ്റെ പൂർണ്ണ ആശയം വരുന്നില്ല. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആൻഡ് ഇഫ് യു ബ്രിങ് ആസ് എൻ ഓഫറിങ് എ ഗ്രെയിൻ ഓഫറിങ് ബേക്ക്ഡ് ഇൻ ദ ഓവൻ ഇറ്റ് ഷാൽ ബി അൺലിവൻ കേക്ക്സ് ഓഫ് ഫൈൻ ഫ്ലവർ മിംഗിൾ വിത്ത് ഓയിൽ ഓർ അൺലിവൻ വാഫേസ് അനോയിറ്റഡ് വിത്ത് ഓയിൽ. ഇവിടെ ദോശ എന്ന് പറഞ്ഞിരിക്കുന്നത് പുളിപ്പില്ലാത്ത ദോശ, അൺലിവൻ കേക്ക്. പുളിപ്പില്ലാത്ത വടയെന്ന് പറഞ്ഞിരിക്കുന്നത് അൺലിവൻ വാഫേസ്. വാഫേസ് എന്ന അങ്ങനെയല്ലേ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്? യെസ്. അതെന്ത് ആശയപൂർണ്ണമാണെന്നറിയാമോ? ദൈവം എന്തിനാണ് ഈ രണ്ടപ്പം കൊണ്ടു തരാൻ പറഞ്ഞത്? ഐദർ ഇറ്റ് ഷുഡ് ബി അൺലിവൻ കേക്ക് ഓർ ഇറ്റ് ഷുഡ് ബി അൺലിവൻ വാഫേസ്. ഈ അൺലിവൻ കേക്ക് എന്നുള്ളത് ശരിക്ക് അതിൻ്റെ ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത് പിയേഴ്സ്ഡ് കേക്ക് എന്ന, അൺലിവൻ പിയേഴ്സ്ഡ് കേക്ക് എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാതെ ചുട്ടെടുത്തിട്ട് കുത്തിക്കിഴിച്ച അപ്പം, അൺലിവൻ പിയേഴ്സ്ഡ് കേക്ക്സ്. രണ്ടാമത്തേത് അൺലിവൻ വാഫേസ്. വാഫർ ബിസ്ക്കറ്റ് തിന്നിട്ടുണ്ടല്ലോ ഇല്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കണം ഇതെങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന്. വാഫേസ് ബിസ്ക്കറ്റ് കടലാസ് പോലെ കനമില്ലാത്ത, ദൈവം അത് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് രണ്ടും കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തെ വരച്ച് കാണിച്ചപ്പോൾ, ഒന്നാമത് ഒരു കേക്ക്, പുളിപ്പില്ലാതെ ഒരു കേക്ക് ചുട്ടെടുത്തിട്ട് കുത്തിക്കിടിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, രൂപഗുണം നഷ്ടപ്പെട്ട കർത്താവ്. യെശയ്യാവ് 53:3 52:14 അടിച്ചിട്ട് കുത്തിക്കിഴിച്ചിട്ട് ആ ദോശയുടെ, ഇവിടെ നമ്മൾ വായിച്ചോ, ആ കേക്കിനെ കുത്തിക്കിഴിച്ച് അതിൻ്റെ രൂപഗുണം നഷ്ടപ്പെടുത്തിയ പോലെ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടാൽ ആളില്ല എന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെട്ടു അവൻ്റെ ഈ ലോക ജീവിതത്തിൽ. രണ്ട്, അൺലിവൻ വാഫേഴ്സ്. നമുക്കറിയാം വാഫർ വളരെ കനം കുറഞ്ഞതാണ്. അതിൻ്റെ റൂട്ട് മീനിങ് അല്ലെങ്കിൽ അത് കാണിക്കുന്നത് എംറ്റി, ഒന്നുമില്ലാത്ത, കനം കുറഞ്ഞ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഫിലിപ്പ് 2:6-7 എന്താ വായിക്കുന്നത്? അവൻ തന്നെത്താൻ ഒഴിച്ചു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഈ എംറ്റിഡ് ഹിംസെൽഫ്, അവൻ ഒഴിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിൽ ഈ എംറ്റിഡ്. ഇവിടെ വാഫറിൻ്റെ ശരിയായിട്ടുള്ള റൂട്ട് മീനിങ് ചൂണ്ടിക്കാണിക്കുന്നത് എംറ്റി, ഒഴിച്ചു, ഖനമില്ലാതായി. അവൻ ആരാണെന്ന് ഓർക്കണം, ആരാണ്? സർവശക്തനാണ്, എല്ലാം ഉളവാക്കിയവനാണ്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു അവൻ മുഖാന്തരം അവനായിട്ടും സകലം ഉളവാക്കി. ഈ സകലം ഉളവാക്കിയ സർവശക്തനായ കർത്താവ് ഈ എംപ്റ്റിഡ് ഹിംസെൽഫ്, ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞ പോലെ 2:6-7 വാക്യത്തിൽ പറഞ്ഞ പോലെ അവൻ തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി. നോക്കുക, ആ മനുഷ്യനായപ്പോൾ അവനെ നമുക്ക് ചിന്തിക്കാം അവൻ ഒരു വേഫർ ബിസ്ക്കറ്റായി, കനമില്ലാത്തവനായി. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം കുത്തിക്കിഴിച്ച അൺലിവൻ കേക്കായി, രൂപഗുണം നഷ്ടപ്പെട്ടു പോയി. ഒന്നുകിൽ അതിനെ നേര്യമാവായിട്ട് അർപ്പിക്കണം, അല്ലെങ്കിൽ ഈ രണ്ട് വിധത്തിലെടുത്ത് അർപ്പിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. അത് എത്രയോ ആഴമേറിയ അർത്ഥമാണ് ദൈവം എടുത്തു പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓർത്തു ഇത് നിവേദ്യമായി അർപ്പിക്കണം. നമ്മളിപ്പം ഉദാഹരണമായിട്ട് 2:2 അവസ്ഥ, പുരോഹിതനത് നിവേദ്യമായി യാഗപീഠത്തിങ്കിലെ അർപ്പിക്കണം. നിവേദ്യമായി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ആസ് എ മെമ്മോറിയൽ. കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞത് എന്താ? അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തു, വീഞ്ഞുമെടുത്ത് അവർക്ക് അനുഗ്രഹിച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഡു ഇറ്റ് ആസ് എ റിമെമ്പറൻസ് ഓഫ് മീ. അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇസ് എ മെമ്മോറിയൽ. നമ്മൾ അവൻ്റെ അടുക്കൽ അടുത്തു വരുമ്പോൾ നമ്മളവനെ ഓർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഞായറാഴ്ചയ്ക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ ഇതോരോന്നും എടുത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആയുസ് മുഴുവൻ ചിന്തിച്ചാലും തീരത്തില്ല കർത്താവിനെ കുറിച്ച്. ആസ് എ മെമ്മോറിയൽ. നമുക്കൊരിക്കലും ഒരു വിഷയ ദൗർലഭ്യമില്ലേ? സങ്കീർത്തനകാരൻ പറഞ്ഞ പോലെ എൻ്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത്, അത് സമർത്ഥനായ എഴുത്തുകാരൻ്റെ കോല് പോലെയാണ്. എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് എഴുതുവാനായിട്ട് ഒരുപാടുണ്ട്. ഇറ്റ് ഈസ് ടച്ചിങ് ദ കിങ്. അവൻ്റെ സൗന്ദര്യം വർണ്ണിക്കുവാനുണ്ട്. ഇവിടെ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ആസ് എ മെമ്മോറിയൽ, ഓർമ്മയ്ക്കായി. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ ഓരോ പുരോഹിതൻ്റെ ശരീര വലിപ്പം തന്നെ വ്യത്യാസമുണ്ട്. ചിലർ വലിയവരാണ്, ചിലർ ചെറിയവരാണ്. ഈ ഓരോരുത്തൻ്റെ കൈക്കകത്ത് എടുക്കുമ്പോൾ ഈ കയ്യിലെടുക്കുന്ന അളവിനും വ്യത്യാസമുണ്ട് അല്ലേ? അവൻ്റെ കയ്യിലെടുക്കുന്ന ചിലപ്പം ചെറിയ കൈയായിരിക്കാം, ചിലപ്പം വലിയ കൈയായിരിക്കാം. എന്നാൽ ഓരോരുത്തന് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവ് പോലെ ആ മെമ്മോറിയലായിട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടു. അവനെ ഓർക്കുവാനായിട്ട് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ പറഞ്ഞു. നമ്മൾ ഞായറാഴ്ച കൂടി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല, അവിടെ നമ്മൾ സാക്ഷ്യം പറയുകയല്ലേ, അവിടെ നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കുകയല്ലേ, അവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയല്ല. പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരമുണ്ട്, പക്ഷേ അന്ന് നമ്മൾ കൊടുക്കുന്നവരായിട്ടാണ് വരുന്നത്. വി കം ടു ഗിവ് ടു ഹിം. അവന് കൊടുക്കാനാണ് നമ്മൾ ഞായറാഴ്ച കടന്നു വരുന്നത്. എല്ലാമുള്ള ഒരുത്തിന്, സകലമുള്ള ഒരുവനെ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഇത് മാത്രമേ ഉള്ളൂ. എന്താണ്? അവൻ ആരാധന കൊടുക്കുവാൻ, നന്ദി കൊടുക്കുവാൻ നമ്മൾ കൂടി വരികയാണ്. പക്ഷേ നമ്മുടെ എല്ലാ മീറ്റിംഗ് എടുത്താലും നമ്മൾ വാസ്തവത്തിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആവശ്യങ്ങളൊക്കെ പറയുന്നു, സാക്ഷ്യം പറയുന്നു, ഇതൊക്കെ പറയുന്നു. പക്ഷേ ഞായറാഴ്ച നമ്മൾ അടുത്തു വരുമ്പോൾ വി കം ദേർ ടു റിമെമ്പർ ഹിം, വി ഓഫർ ഇറ്റ് ആസ് എ മെമ്മോറിയൽ. അവനെ ഓർക്കുവാനായിട്ടാണ് അവിടെ വരുന്നത്. നമ്മുടെ ആരാധനകൾ അങ്ങനെയാണോ എന്നൊന്ന് ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ കർത്താവിനെ ഓർക്കുകയാണോ, അതോ എൻ്റെ കാര്യം പറയാനും എനിക്ക് അനുഗ്രഹം മേടിക്കാനായിട്ടാണോ പറയുന്നത്? നമ്മളതനുസരിച്ച് നമ്മളെ തന്നെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിവിടെ ഓർത്തുകൊണ്ടിരുന്ന പോലെ ഇനിയും ഇത് അടുപ്പത്ത് വെച്ച് ചുടാൻ ദൈവം ആവശ്യപ്പെട്ടു. ഒരു കുടുംബത്തിൻ്റെ പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട്, സഹോദരന്മാരുടെ പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട്. വീട്ടിൽ വെച്ച് അത് ചുട്ടെടുത്തിട്ട് ആ പുരോഹിതന്മാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. ആ വടകൾ, ആ ദോശ, അല്ലെങ്കിൽ ആ കേക്കും ആ വേഫേഴ്സ് ബിസ്ക്കറ്റും അവർ അവിടെ അർപ്പിക്കുമ്പോൾ നമ്മൾ ഇത് ചുട്ടെടുക്കുമ്പോൾ ഏതെല്ലാം പാത്രത്തിൽ ചുട്ടെടുക്കണമെന്ന് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, 3 പാത്രമേ പറഞ്ഞുള്ളൂ. അടുക്കളയിലൊക്കെ വേറെ ഒരുപാട് പാത്രം ഉപയോഗിക്കുന്നില്ലേ? ഉണ്ട്. ചീനച്ചട്ടിയാണോ? ദോശക്കല്ലുണ്ട്, ചീനച്ചട്ടിയുണ്ട്, നോൺ സ്റ്റിക്ക് പാത്രമുണ്ട്, ഓവനുണ്ട്, കുക്കറുണ്ട്. ഈ ഓരോ പാത്രങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു പാത്രം പോരായിരുന്നു. ഈ പല പാത്രങ്ങളിൽ ചൂട് വ്യത്യസ്ത അളവില്ല. കുക്കറിനകത്തിരിക്കുന്ന പോലാണോ ചൂട് ഒരു ദോശക്കല്ലിൽ ഇടുമ്പോൾ? അല്ലേ. ഈ വ്യത്യസ്ത പാത്രങ്ങളിൽ ചുട്ടെടുക്കുന്ന ചൂടിന് അളവിന് വ്യത്യാസമുണ്ട്. ദൈവം ഇവിടെ 3 പാത്രം എടുത്ത് പറഞ്ഞു. 3 പാത്രം നോക്കിയാട്ടെ. 4 എടുക്കാം. 4 അടുപ്പത്ത് വെച്ച് ചൂടാം. 5 ചട്ടിയിൽ ചൂടാം. 7 ഉരുളിയിൽ ചൂടാം. കണ്ടോ 3 വാക്യം? നമ്മുടെ ബൈബിളിലൊക്കെ അങ്ങ് വീട്ടിൽ ചെന്നിട്ട് മതി, വരയ്ക്കുന്നതൊക്കെ നല്ല, ഞാനങ്ങ് വരച്ച് നോക്കി കഴിഞ്ഞൊക്കെ ഉള്ളത്. പിന്നീട് വായിക്കുമ്പോഴൊക്കെ എളുപ്പമാണല്ലോ. 3 പാത്രം. ഏതൊക്കെ പാത്രം? അടുപ്പത്ത് വെച്ച് ചൂടാം, ചട്ടിയിൽ ചൂടാം, ഉരുളിയിൽ ചൂടാം. ദൈവേന്ദ്ര ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ 3 പാത്രമൊക്കെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്തത് എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരുണ്ടല്ലോ, ഒന്ന് നോക്കിയേ. ഈ അടുപ്പത്ത് വെച്ച് ചൂടാ എന്ന് പറഞ്ഞത് എന്തുവാ? യു ക്യാൻ ബേക്ക് ഇറ്റ് ഇൻ എ ഓവൻ. ഓവൻ. പിന്നെ 5 ചട്ടിയിൽ ചൂടാം. യു ക്യാൻ ബേക്ക് ഇറ്റ് ഇൻ എ പാൻ, എ ഫ്ലാറ്റ് പ്ലേറ്റ്. 3 ഉരുളിയിൽ ചൂടാമെന്ന് പറഞ്ഞത് ഫ്രൈങ് പാൻ എന്നാണ്. അത് ശരിയായിട്ടുള്ളത്, ഫ്രൈങ് പാൻ. അതായത് നമ്മുടെ മലയാള ഭാഷ നമ്മൾ ആലോചിക്കണം, ഇവർ വിവർത്തനം ചെയ്തപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അന്നൊക്കെ ഓവൻ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അത് ഭാഷാന്തരം ചെയ്യുന്നത്? ഓവൻ ഉണ്ടോ, ഓവൻ കണ്ടിട്ടുണ്ടോ, ഓവനൊന്നും കണ്ടുപിടിച്ചോലും കാണത്തില്ലായിരിക്കും, അറിയില്ല. അതൊക്കെ ഭാഷാന്തരം ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവര് ആ ഭാഷയുള്ള ബന്ധത്തില് കഴിയുന്നതും സത്യസന്ധത പുലർത്തി ഭാഷാന്തരം ചെയ്തത്. എന്നാൽ അതിന്റെ ഒറിജിനൽ മീനിങ്, നിനക്ക് ഓവനകത്ത് ചുടാം, നിനക്ക് പാനിനകത്ത് ചുട്ടെടുക്കാം, നിനക്ക് ഫ്രൈങ് പാനിനകത്ത് ചുട്ടെടുക്കാം. ഇത് എന്തുകൊണ്ടാണ് നമുക്കറിയാമോ? ദൈവം ഈ മൂന്ന് പാത്രത്തിൽ ചുട്ടെടുക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടത്. ഞാൻ പ്രാരംഭമായിട്ട് പറയട്ടെ, അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും. സൗരമാരെ, ഓവനകത്തൊരു വസ്തു, ഇന്നത്തെ ഓവൻ അല്ലെന്ന് ഓർക്കണം, ഇന്നത്തെ ഓവനും മൈക്രോവേവ് ഓവനൊക്കെ പുറത്തിരുന്നാലും കാണാം ഇത് ചുട്ടുകൊണ്ടിരിക്കുന്നത്. പഴയ ഓവൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ ബേക്കറി ആറിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങളെക്കാട്ടിൽ എനിക്ക് പ്രായമുള്ളതുകൊണ്ടായിരിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് പഴയ ബേക്കറിയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടിക കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി സിമെൻറ്റ് തേച്ചിട്ട് രണ്ട് കുപ്പിച്ചെല്ലൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ ഓപ്പണിങ്, അവിടെ ആ ഇരുമ്പ് കൊണ്ടോ മറ്റോ ഉള്ളൊരു ഡോറ് പോലുണ്ട്. ഇതിനകത്ത് ചിരട്ടയിട്ടാണ് മിക്കവാറും ഈ ഓവനകത്ത് കത്തിക്കുന്നത്. കത്തിച്ച് കത്തിച്ച് ചൂടാക്കി ചൂടാക്കി ഈ മാവൊക്കെ കുഴച്ച് ഡ്രൈക്കകത്തെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ അടയ്ക്കുകയാണ്, ഈ ഓവൻ്റെ വാതിലങ്ങ് അടയ്ക്കുകയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഓവൻ. ഈ അടുപ്പത്ത് വെച്ച് ചൂടാകുമെന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്. യു ക്യാൻ ബേക്ക് ഇറ്റ് ഇൻ എ പാൻ. നമ്മളൊന്ന് ചിന്തിച്ച്, ഇതിനകത്ത് വെച്ച് ഇത് ചുടുന്നത് ഒരു ചുട്ടെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതൽ ചൂട്. പക്ഷെങ്കിൽ ആ ചുടുന്നത് എങ്ങനെയാണെന്ന് അന്ന് ആർക്കും കാണാൻ കഴിയില്ല. കൺമുമ്പിൽ നിന്ന് അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ദൈവമക്കളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിച്ച എപ്പോഴാണെന്നറിയാമോ? ക്രൂശിൽ വെച്ച് അയിരിട്ടുള്ള സമയം. ഓവന് തടയ്ക്കപ്പെട്ടതുപോലെ ഒരു കണ്ണിനും കാണുവാൻ ദൈവം അനുവദിച്ചില്ലേ? അവിടെയാണ് അവൻ കരഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൂടിൽ അവൻ വെന്തുരുകിയ സമയം ഒരു ഓവനകത്ത് ചുട്ടെടുത്ത സമയമാണ്. അതൊരു കണ്ണും കാണുവാൻ ദൈവം അനുവദിച്ചില്ലേ? ആ കുഴച്ചെടുത്ത മാവ്, ആ ഭോജനയാഗത്തിൻ്റെ മാവ് ആ അടുപ്പിനകത്തോട്ടിട്ടിട്ട് അതിൻ്റെ വാതിലടച്ചതുപോലെ പ്രപഞ്ചത്തിലെ സൂര്യൻ അസ്തമിച്ച് കളഞ്ഞു. ആരോട് ദൈവദാസൻ പറഞ്ഞു, ദൈവത്രൻ ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ മരണസമയം ഒരു നക്ഷത്രം അതിൻ്റെ കണ്ണടച്ചു, ഒരു സൂര്യൻ അസ്തമിച്ചു. അത് കാണുവാനായിട്ട് അവർക്ക് പോലും കഴിഞ്ഞില്ലേ? ഇത്ര വിശുദ്ധനായി അതിവിശുദ്ധമായി ജീവിച്ച, ദൈവത്തെ പ്രസാദിപ്പിച്ച അവൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടാനുഭവത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടമനുഭവിച്ച സമയം ആ കാൽവറി കുരിശിൽ ഇരുട്ടുള്ള സമയം, അത് ദൈവം കാണുവാൻ അനുവദിച്ചില്ലേ? ഈ രണ്ടാമത്തെ പാത്രം ചട്ടിയിൽ ചൂടാം, ആറാം വാക്യം. അത് പാനിനകത്താണ്. പാന്, സൗരമാർക്ക് അറിയാമല്ലോ, ദോശക്കല്ല്, അത് തുറന്നിരിക്കുന്ന ദോശക്കല്ല. ദോശക്കല്ലിലോട്ട് മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ, എല്ലാം കാണാം, കാണാം ആ ദോശ വെന്തുവരുന്നൊക്കെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പാൻ, ഫ്ലാറ്റ് പ്ലേറ്റ് എന്ന് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. ഇനി പാൻ ഓർ ഇന്നെ ഫ്ലാറ്റ് പ്ലേറ്റ്. ഇനിയും ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ, ദൈവം അങ്ങനെ തന്നെ ഉദ്ദേശമാണോ പറഞ്ഞതെന്ന് ആ വാക്യം വായിച്ചാൽ അറിയാം. അഞ്ചാം വാക്യം വായിച്ചു നോക്കിയാൽ, അഞ്ചും ആറും വാക്യം അതിന് പറഞ്ഞു. ദൈവം എന്തിനാ അതെടുത്ത് പറഞ്ഞത്? പാനിനകത്ത് ചുട്ടു, ഫ്ലാറ്റ് പ്ലേറ്റ്, ഒരു ദോശക്കല്ലിൽ ചുടുന്ന എല്ലാവർക്കും കാണാവുന്ന പോലെ കാൽവറി ക്രൂശിൽ കർത്താവ് അനുഭവിച്ച, മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അനുഭവിച്ച വിധകള് എല്ലാവരും കണ്ടു. ആ കണ്ടപ്പള്ളി ഇവിടെ എടുത്തു പറഞ്ഞു, ആ അപ്പക്കഷണം എടുത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, അത് കഷ്ണം കഷ്ണമായിട്ട് നുറുക്കണമെന്ന് പറഞ്ഞു. അത് കർത്താവിനെ മനുഷ്യൻ നുറുക്കിയതാണ്. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം. ഇവിടെയും പഴയ നിയമത്തിൽ എടുത്തു പറഞ്ഞു, തുറന്ന പാത്രം, ക്രൂശിൽ അവൻ കിടക്കുമ്പോൾ വാസ്തവത്തിൽ മനുഷ്യൻ അവനോട് എന്തെല്ലാം ചെയ്തെന്നുള്ളത് ആ ശരീരത്തോട് നോക്കിയാൽ അറിയാം. അത് കഷണം കഷണമായിട്ട് നുറുക്കിയിരിക്കുകയാണ്. അവൻ അന്ത്യ അത്താഴത്തിലും അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. എത്ര കൃത്യമായിട്ടാണ് അവിടെ അത് എടുത്തു പറഞ്ഞു. നോക്കിയാട്ടെ മൂന്നാമത്തേതോ, നിന്റെ വഴിപാട് ഉരുളിയിൽ ചുട്ട ഭോജനയാകുമാകുന്നുവെങ്കിൽ. ഇനിയും ഉരുളി എന്നുള്ളത് ഫ്രൈങ് പാൻ എന്നാണ്. ദോശക്കല്ലും ഫ്രൈങ് പാനുമായിട്ടുള്ള വ്യത്യാസം എന്നാ? ദോശക്കല്ല് തുറന്നിരിക്കുന്നു, ഫ്രൈങ് പാൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഉരുളി, ശരിക്കും ഉരുളി പോലെ കുറച്ചുകൂടി ഇങ്ങനെ കവർ ചെയ്തിരിക്കുക, എന്നാൽ തുറന്നിരിക്കുക, കുറച്ച് കവറിങ്ങും ഉണ്ട്. അപ്പം ഇങ്ങനെ വശത്ത് നോക്കിയാലൊന്നും കാണാനൊക്കത്തില്ല, മോളി വന്ന് നോക്കിയാൽ കാണാം. ക്രൂശുമരണത്തിൻ്റെ വേറെ ഒരു ഭാഗം. കർത്താവ് ക്രൂശിക്കപ്പെട്ടവൾ പിതാവായ ദൈവം അവനെ കൈവിട്ടു, അവനവൻ്റെ പ്രാണന് കഷ്ടം വരുത്തി, അവൻ്റെ പ്രാണനൊരു അകൃത്യാഗമായി. പിതാവായ ദൈവത്താൽ അവൻ കഷ്ടത അനുഭവിച്ചു, ഓവനകത്ത് ചുട്ടു, മനുഷ്യനവനെ ഉപദ്രവിച്ചു ഒരു തുറന്ന പാത്രം പാനിനകത്ത്. എന്നാൽ സാത്താന്റെ ഗോപുരങ്ങൾ കർത്താവിനെതിരായിട്ട് അണിനിരന്നു, അത് സൂക്ഷിച്ചു നോക്കിയാലേ കാണത്തുള്ളൂ. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ അത് ചിന്തിക്കാറില്ലേ? കാരണം എന്നാണെന്നറിയാമോ? സൂക്ഷിച്ചു നോക്കാത്തതുകൊണ്ടാണ്. ഇവിടെ സൂക്ഷിച്ചു നോക്കി കാണാൻ കഴിയും, പക്ഷേ സൂക്ഷിച്ചു നോക്കിയാലേ അത് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതെങ്ങനെയാണ്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കർത്താവിൻ്റെ ക്രൂശമരണ സമയം, ഉൽപ്പത്തി 3:15 വാക്യമില്ലായിരുന്നു? എന്താ വാക്യം? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമ്പോൾ പിന്നെന്താ പറഞ്ഞേ? സർപ്പം എന്തോ എന്നാ പറഞ്ഞത്? അവൻ്റെ കുതികാല് തകർക്കും. കണ്ടോ വാക്യം? കർത്താവ് സാത്താൻ്റെ തല തകർക്കുമ്പോൾ സാത്താൻ എന്തുവാ ചെയ്യുന്നത്? കർത്താവിൻ്റെ കുതികാല് തകർക്കുകയാണ്, അവനെ വെട്ടുകയാണ് അവൻ്റെ കുതികാല്. നമുക്കൊന്നുകൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, മത്തായി 26:53 കർത്താവ് യേശു ക്രിസ്തു അവസാനം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ, ആ ഗദസമനയുടെ പ്രാർത്ഥനയിലെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ 12 ലേഗിയോനിലധികം ദൂതന്മാരെ എനിക്ക് തരും. ഒരു ലേഗിയോൻ അല്ലെങ്കിൽ 1 ലീജിയൻ എന്ന് പറഞ്ഞാൽ റോമൻ സൈന്യത്തിൻ്റെ 6000 പേരുള്ള ഒരു കൂട്ടമാണ്. ഒരു ലീജിയൻ, ഒരു ലെഗിയോൻ എന്ന് പറഞ്ഞാൽ 6000 പേരുള്ള ഒരു സൈന്യമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ 12 ലേഗിയോനിലധികം ദൂതന്മാരെ എനിക്ക് തരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ പിതാവിനോട് ഞാൻ ചോദിച്ചാൽ 72,000 ദൂതന്മാരെ വേണമെങ്കിലും എനിക്ക് തരും. ഒരു ദൂതന് അശൂർ പാളയത്തിൽ ഇറങ്ങി എത്ര പേരെയാ കൊന്നത്? 185,000 പേരെയാ ഒരു ദൂതൻ. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ 72,000 ദൂതന്മാരെ എനിക്ക് തരുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അവിടെ എന്തുമാത്രം സാത്താൻ അണിനിരന്നിട്ടുണ്ട്. പൈശാചികന്റെ കിങ്കരന്മാർ കർത്താവിന്റെ കുരിശുമരണ സമയം എത്രത്തോളം അവിടെ അണിനിരന്നിട്ടുണ്ട്? എണ്ണുവാൻ കഴിയാതെ വണ്ണമുണ്ട്. പാതാള ഗോപുരങ്ങൾ മുഴുവൻ അവനെ തകർക്കുവാൻ ശ്രമിക്കുകയാണ്. അവൻ്റെ ആ തലയെ തകർക്കുമ്പോൾ ഈ സാത്താൻ അവനെ തകർക്കുവാൻ അവൻ്റെ കുതികാല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവനെ തകർക്കുകയാണ്. ഇത് സൂക്ഷിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ഉരുളിയിൽ ചുട്ടെടുക്കുവാനായിട്ട് പറഞ്ഞത്. അപ്പൊ കർത്താവ് അനുഭവിച്ച 3 വിധങ്ങൾ: 1, പിതാവിനാൽ കൈവിടപ്പെട്ടു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട. മനുഷ്യൻ അവനെ ഉപദ്രവിച്ചു, നുറുക്കി. 3, സാത്താൻ അവൻ്റെ മേൽ അധികം ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചു, അവൻ്റെ കുതികാല തകർത്തു. ഇനി നമുക്ക് സങ്കീർത്തനം 22 നടത്തി. സങ്കീർത്തനം 22, ഈ 22 സങ്കീർത്തനം 3 വേർഡ് പറയുന്നു. സാംസ് 22 22 സങ്കീർത്തനം കർത്താവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ സങ്കീർത്തനമാണെന്ന് നമുക്കറിയാം. ഈ ക്രൂശുമരണത്തിൻ്റെ സങ്കീർത്തനത്തിൽ ഇപ്പം പറഞ്ഞ 3 കാര്യങ്ങളും അവൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സങ്കീർത്തനം 22 സങ്കീർത്തനം നോക്കിയേ, അതിൻ്റെ 1-5 വരെയുള്ള വാക്യം: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. പിതാവിനാൽ കൈവിടപ്പെട്ട് പിതാവിൻ്റെ കരത്തിൽ നിന്ന് അവൻ അനുഭവിക്കുന്ന വ്യഥകൾ അവിടെ 1-5 വരെയുള്ള വാക്യമാണ്. അത് ഓവിനകത്ത് ചുട്ടെടുത്തതാണ്. 2, 6-18 വരെയുള്ള വാക്യം: 6-18 വരെ അവിടെ പാനകത്ത് അല്ലെങ്കിൽ ഫ്ലാറ്റ് പ്ലേറ്റ് തുറന്ന പാത്രം, ഞാനോ മനുഷ്യ അല്ല ഒരു കൃമി അത്രേ, മനുഷ്യരുടെ തിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെ എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലവത്തെ തലകുലുക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ അനേക കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. യെസ്, മനുഷ്യർ അവൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു, മനുഷ്യൻ്റെ കരത്തിൽ നിന്ന് അവൻ അനുഭവിച്ച വ്യഥ. ഇനിയും 19-21 വാക്യം വായിച്ചാൽ, 19-21, എൻ്റെ ദൈവമേ നീയോ യഹോവേ അകന്നിരിക്കരുത്, എൻ്റെ തുണയായുള്ളവരെ സഹായിപ്പാൻ വേഗം വരണമേ. അവിടെ എടുത്തു പറഞ്ഞപ്പോൾ പറഞ്ഞു 21 വാക്യം: സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടെ എവിടെ ആ സിംഹം വന്നത്? 1 പത്രോസ് 5:8 എന്താ വായിക്കുന്നത്? സാത്താൻ അലറുന്ന സിംഹം പോലെ, ദൈവപുത്രനെ ക്രൂശിക്കുമ്പോൾ ആ സിംഹം അലറുന്നത് പോലെ സാത്താൻ അവൻ്റെ ചുറ്റും കൂടി. എന്നെ സഹായിപ്പാൻ നീയോ യഹോവേ അകന്നിരിക്കരുതേ, സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അതിൻ്റെ 19-21 വാക്യത്തിലെ അവൻ്റെ ചുറ്റും അണിനിരന്ന പൈശാചികൻ്റെ ഉപദ്രവം. അപ്പം സങ്കീർത്തനം 22 ഈ 3 വ്യഥകളും നമ്മൾ കാണുന്നു: ഓവനകത്തെ വ്യഥ, പാനിനകത്ത് അനുഭവിച്ച വ്യഥ, ഫ്രൈങ് പാനിനകത്ത് അനുഭവിച്ച വ്യഥ. ദൈവത്തിൻ്റെ കയറത്തിൽ നിന്നും, മനുഷ്യൻ്റെ കയ്യിൽ നിന്നും, പൈശാചികൻ്റെ കയ്യിൽ നിന്നും ദൈവപുത്രൻ അനുഭവിച്ച വ്യഥകൾ. നമ്മൾ ചിന്തിച്ചാൽ ഏകനായി തീർന്നു എന്ന് പറഞ്ഞത് കർത്താവ് മാത്രമേ ഉള്ളൂ. ദൈവത്താൽ കൈവിടപ്പെട്ട് സാത്താന് അവനെതിരായിട്ട് തീർന്ന്, മനുഷ്യനും അവനെ കൈവിട്ടിട്ട് ഏകനായി എന്ന് പറഞ്ഞാൽ കർത്താവാണ് ഏകനായി തീർന്ന വാസ്തവത്തിൽ. സഹായിപ്പാൻ ആരുമില്ലാത്തവനായി മാറി. അങ്ങനെ ഒരു സംഭവം മറ്റാരുടെ ജീവിതത്തിലും ഉണ്ടാകത്തില്ല. ഒന്നീ ദൈവം കാണും, അല്ലെ സാത്താൻ കാണും അവൻ്റെ കൂടെ, അല്ലേ? ഇത് സകലരും അവനെതിരായി. നമുക്ക് മനോഹരമായിട്ട് അതിവിടെ വരച്ചു തരികയാണ്. അതിൻ്റെ മഹത്വം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. 3 വിധത്തിൽ ചുട്ടെടുത്ത ഭോജനയാകും, നമുക്ക് വേണ്ടി ഭോജനമായി തീർന്ന ഭോജനയാകും ആ മീൽ ഓഫറിങ്. അവൻ അനുഭവിച്ച വ്യഥയുടെ ആ മഹത്വപൂർണമായ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് ഒരു ഭാഗം കൂടി ഇവിടെ എടുക്കാനായിട്ടുണ്ട്. 4 അധ്യായങ്ങളൊക്കെ തീർക്കാം. 14-16 വരെയുള്ള വാക്യമാണ്. പതിനാല് തൊട്ട് പതിനാറ് വരെ, അതുകൂടെ ഒന്ന് വായിക്കാം. പതിനാല് തൊട്ട് പതിനാറ് വരെയുള്ളു രണ്ടാം അധ്യായത്തിന്. അത് യഹോവയ്ക്കൊരു ദഹനയാഗം. നമ്മളിവിടെ വായിക്കുന്നു, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫറിങ്. നമ്മൾ പ്രാരംഭമായി ചിന്തിക്കുകയുണ്ടായി ഈ ഭോജനയാഗം, അതിൻ്റെ പേര് നമ്മൾ ചിന്തിച്ചു എന്താണ്, ഗിഫ്റ്റ് ഓഫറിങ്. ഇതുവരെയും മാവ് കൊണ്ടോ ഒന്നുകിൽ ധൈര്യമാവായിട്ട് അല്ലെങ്കിൽ ചുട്ടെടുത്ത വടയോ അല്ലെങ്കിൽ ദോശയോ വാഫറോ അല്ലെങ്കിൽ കേക്കോ ആയിട്ട് അർപ്പിക്കാം. എന്നാൽ പതിനാലാം വാക്യം തുടങ്ങി ഒരു ഗ്രീനിയസ് ഓഫ് കോൺ, പച്ചക്കതിര് കൊണ്ടുവന്ന് അർപ്പിക്കാം. പച്ചക്കതിര്, ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ വളരെ പ്രധാനമാണ്. നമ്മൾ, ഞാനിത് വായിച്ച് ധ്യാനിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിനോട് ഒരു ചിന്ത വീണ്ടും കടന്നുപോയി. അതായത് ഒന്ന് തൊട്ട് പതിമൂന്ന് വരെയുള്ള വാക്യം, ഒന്ന് തൊട്ട് പതിമൂന്ന് വരെയുള്ളത്, ഹിസ് എർത്ത്ലി ലൈഫ് ആസ് എ ഗിഫ്റ്റ് ടു അസ്. ഈ ലോക ജീവിതം നമുക്ക് കർത്താവിനെ ദാനമായി തന്നു. ഇനിയും പതിനാല് തൊട്ട് പതിനാറ് വരെ അവൻ, നമ്മൾ വായിക്കുന്നു, കതിരാണ്, കതിര് ഫസ്റ്റ് ഫ്രൂട്ടാണ്. നമ്മളിവിടെ വായിക്കുന്നു ആദ്യ ഫലത്തിൻ്റെ ഭോജനയാഗമാണ്. അത് കർത്താവിൻ്റെ പുനരുത്ഥാന ജീവിതത്തെയാണ് കാണിക്കുന്നത്, പുനരുത്ഥാന ജീവിതം. നമുക്കത് പിന്നീട് ചിന്തിക്കാം. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഓർത്തു നോക്കുക, എന്താണ്, ഹിസ് ഹെവൻലി ലൈഫ് ഈസ് ഓൾസോ എ ഗിഫ്റ്റ് ടു അസ്. ഇനി ഇത് രണ്ടും മനസ്സ് വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വായിക്കുകയും ചെയ്താൽ മതി. ആദ്യത്തെ പതിമൂന്ന് വാക്യം, ഈ ലോക ജീവിതം നമുക്ക് ദാനമായി ദൈവം തന്നു. പതിനാല് തൊട്ട് പതിനാറ് വരെയുള്ള വാക്യം, അവൻ്റെ സ്വർഗീയ ജീവിതവും നമുക്ക് ദാനമായിട്ട് തന്നു. അവൻ്റെ പുനരുദ്ധാന ജീവിതവും നമുക്ക് ദാനമായി തന്നു. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫറിങ്. ഇതൊരു ഭോജനയാഗം, ഒരു ദഹനയാഗം. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫറിങ്. എങ്ങനെയാണ് കർത്താവിൻ്റെ പുനരുദ്ധാനം നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നത്? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗമാണ്. ആദ്യ ഫലം എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ലേവ്യ പുസ്തകം 23 അധ്യായം ഓടിച്ചു നോക്കാം. അത് അല്പം വിശദമായിട്ടൊക്കെ പഠിച്ചത് കൊണ്ട് ഓടിച്ചു മാത്രം കടന്നു പോകാം. നോക്കുക, ഈ ലേവ്യ പുസ്തകം 23 അധ്യായത്തിൽ യഹോവയുടെ ഉത്സവമാണ്. ഈ ഉത്സവത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഉത്സവം ഏതാണ്? പെസഹ പെരുന്നാൾ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണമാണ്. പെസഹ പെരുന്നാൾ കഴിഞ്ഞാൽ അതോടനുബന്ധിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒൻപതാം വാക്യം തുടങ്ങി പറയുന്നു, കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പത്താം വാക്യം നോക്കിയാട്ടെ, കൊയ്ത്തിൻ്റെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. സോ ഫസ്റ്റ് ഫ്രൂട്ട്. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 15, മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവന് ആദ്യ ഫലമായി പുനരുത്ഥാനം പ്രാപിച്ചു. ഹീസ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. ഒരു നിമിഷം ചിന്തിക്കുക, യഹൂദന്റെ വയലിൽ വിളഞ്ഞു കിടക്കുകയാണ് ഇങ്ങനെ കൊയ്യാനായിട്ട്. ഇങ്ങനെ കൊയ്യാൻ വളഞ്ഞു കിടക്കുമ്പോൾ ആദ്യത്തെ ഒരു കതിര് അവർ മുറിച്ചിട്ട് പുരോഹിതന്റെ കൈ കൊടുക്കണം. പുരോഹിതൻ അത് ദൈവസേനയില് അതിങ്ങനെ ഇങ്ങനെ നിരാജനം ചെയ്യും. ഇതൊക്കെ എന്തോ പരിപാടി, ഒരു കതിര് കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുക. എന്തുമാത്രം കതിരാ കൊയ്യാൻ കിടക്കുന്നത്. പക്ഷെ അവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? ദൈവമേ, നീ വയലിൻ്റെ അവകാശിയാണ്, നിന്റെ അവകാശമാണ് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആത്മീയ പൊരുള്, അതിൻ്റെ പ്രവചനപരമായിട്ടുള്ള പൊരുള്, അവൻ മരിച്ചു, എന്നാൽ അവൻ്റെ പുനരുദ്ധാനത്തെ അത് കാണിക്കുന്നേ. ഒരുപാട് കൊയ്യാൻ കിടപ്പുണ്ട്, പുനരുദ്ധാനം ഒരുപാടുണ്ട്, പക്ഷെങ്കിൽ അതിൻ്റെ സാമ്പിളായിട്ട് ആദ്യത്തെ കറ്റ കൊയ്തിരിക്കുകയാണ്. ഹീസ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. അവൻ പുനരുദ്ധാനം പ്രാപിച്ചത് കൊണ്ട് ഒന്ന് കൊരിന്ത്യർ 15 വായിച്ചു, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തു എന്നുള്ളവർ ഓരോരുത്തർ താൻ തൻ്റെ നിരയിൽ. എവ്രി മാൻ ഇൻ ഹിസ് ഓൺ ഓർഡർ. റിസറക്ഷൻ ഹാസ് എൻ ഓർഡർ ആൻഡ് എവ്രി മാൻ വിൽ റിസറക്ട് ഇൻ ഹിസ് ഓൺ ഓർഡർ, ബട്ട് ഹീസ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. അവനാണ് ആദ്യ ഫലം. ആദ്യത്തെ കറ്റ അതിൻ്റെ സാമ്പിളാണ്. അവൻ പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ പുനരുദ്ധാനം ഇനി നടക്കാൻ തുടങ്ങുകയാണ്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 11 വാക്യം നോക്കിയേ, 21-11, നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിൻ്റെ പിറ്റേന്നൽ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചത് എപ്പോഴാ? ശബത്തിൻ്റെ പിറ്റേന്നാളാണ് ഇല്ലേ? ശബത്തിൻ്റെ പിറ്റേന്നാൾ കല്ലറയ്ക്ക് അവർ ചെന്നപ്പോൾ അവർ കേട്ട ശബ്ദം എന്നെ, അവന് ഇവിടെ ഇല്ല, അവന് പുനരുദ്ധാനം പ്രാപിച്ചിരിക്കുന്നു. ശബത്തിൻ്റെ പിറ്റേന്നാൾ കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചു, ഞായറാഴ്ച രാവിലെ. അതെല്ലാം ഈ പഴയ നിയമ നിഴലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ആ കറ്റ, ആദ്യ ഫല കറ്റ കർത്താവ് യേശുക്രിസ്തുവാണ്. നമ്മൾ ഇനിയും ആ രണ്ടാം അധ്യായത്തിൻ്റെ ലേവ്യ പുസ്തകം 2:14-16 വരെ വായിക്കുമ്പോൾ ആദ്യ ഫലത്തിൻ്റെ കറ്റ, അത് അവൻ്റെ പുനരുദ്ധാന ജീവിതം നമുക്ക് കർത്താവ് നമുക്ക് ദാനമായി തന്നതാണ്. ഒരു വാക്യമെങ്കിലും വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരുപാട് ഹൃദയത്തെ കുളിർമ കൊള്ളിച്ചിട്ടുള്ളൊരു വാക്യമാണ്. പൗലോസ് ഒരു ചലഞ്ച് ചെയ്യുന്നുണ്ട്. 5:10 Romans 5:10. ഇത് പൗലോസ് ഒരു ലോജിക്കൽ ആർഗ്യുമെൻ്റാണ് കൊണ്ടുവരുന്നത്. ഞാനതൊന്ന് ലളിതമായിട്ട് വിശദീകരിക്കാം. ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് ലഭിച്ചു. ശത്രുക്കളെ മിത്രങ്ങളാക്കുന്നത് വലിയ പ്രയാസമാണ്. ഒരിക്കൽ നമ്മൾ എനിമീസ് ആയിരുന്നു, പക്ഷേ എനിമീസായ നമ്മളെ ഫ്രണ്ട്സാക്കി മാറ്റി, മിത്രങ്ങളാക്കി. എന്നാൽ മിത്രങ്ങളാക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചത് തൻ്റെ പുത്രൻ്റെ മരണമാണ്. സോ മരണത്താൽ നമ്മളെ മിത്രങ്ങളാക്കി. ഇന്ന് നമ്മൾ ആരാ? ഇന്ന് അവൻ്റെ മിത്രങ്ങളായി, ഇന്ന് ശത്രുക്കളല്ല. നമ്മൾ മിത്രങ്ങളായ ശേഷം പൗലോസോട് പറയുന്നത് തന്നെ, നിരപ്പ് വന്നുവെങ്കിൽ, നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ. ആ വാക്ക് ശ്രദ്ധിക്കുക, ഒന്നവൻ്റെ മരണം, മറ്റൊന്ന് അവൻ്റെ ജീവൻ. മരണം, കർത്താവിൻ്റെ മരണം, ജീവൻ എന്ന് പറയുന്നത് പുനരുത്ഥാന ജീവിതമാണ്. ഇഫ് വി ആർ റിക്കൺസൈൽഡ് ബൈ ഹിസ് ഡെത്ത്, ഹൗ മച്ച് മോർ ഷാൽ വി ബി സേവ്ഡ് ബൈ ഹിസ് ലൈഫ്. പൗലോസ് അതിൻ്റെ ആ ഭയങ്കരമായ ഒരു ലോജിക്കൽ ആർഗ്യുമെൻ്റാണ് കൊണ്ടുവരുന്നത്. എന്താ കൊണ്ടുവരുന്നത്? അസാധ്യമായ ഒന്ന് ദൈവം സാധിപ്പിച്ചു തന്നു. നിങ്ങൾ ശത്രുക്കളായിരുന്നു, നിങ്ങളെ മിത്രങ്ങളാക്കി. മിത്രങ്ങളാക്കുവാൻ അവൻ്റെ മരണം ദൈവം ഉപയോഗിച്ച് നിങ്ങളെ മിത്രങ്ങളാക്കിയെങ്കിൽ, ഇന്ന് അവൻ മരിച്ചവനല്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ആ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ജീവിതം കൊണ്ട് ഹൗ മച്ച് മോർ ഷാൽ യു ബി സേവ്ഡ്, നിങ്ങൾ എത്രയധികമായി രക്ഷിക്കപ്പെടും. കാരണം പുനരുദ്ധാനം പ്രാപിച്ചിട്ട് ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷയുടെ ഭദ്രതയാണ് വീണ്ടും ഇവിടെ ഉറപ്പിച്ചു തരുന്നത്. നമ്മൾ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസ്ഥാനത്ത് പ്രത്യക്ഷനാവാൻ കയറി. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം, എബ്രായർ 2:7-25, എന്നിട്ട് അതങ്ങ് വിട്ടേക്കാം. എബ്രായർ 7:25 വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചിട്ട് ആ ഭാഗം അങ്ങ് വിടാം. 7:25, ഹി ഈസ് ഏബിൾ ടു സേവ് ദം ടു ദ അട്ടർമോസ്റ്റ് സിൻസ് ഹി ഈസ് ലിവിങ്. അവൻ ജീവിക്കുന്നു, പുനരുദ്ധാനം പ്രാപിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവരെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ഹി ഈസ് ഏബിൾ ടു സേവ് ദം ടു ദ അട്ടർമോസ്റ്റ്. പിതാവിൻ്റെ സന്നിധിയിലോട്ട് ഈ പുത്രൻ മൂലം അടുത്തു വരുന്നവരെ പൂർണ്ണമായി രക്ഷിക്കും. കാരണം അവൻ പുനരുദ്ധാനം പ്രാപിച്ച് ജീവിക്കുകയാണ്. നമ്മൾ ഇനിയും ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആ പുനരുദ്ധാന ജീവിതത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമുക്ക് ആരാധിക്കുവാൻ അടുത്തു വരുമ്പോൾ, ദൈവം പറഞ്ഞു നിവേദ്യമായി, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ആ മെമ്മോറിയൽ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഓർക്കണം. എന്തുവാ? നിങ്ങളുടെ ഭോജനയാഗം നിങ്ങൾ ആദ്യ ഫലമാണ് കഴിക്കുന്നതെങ്കിൽ കതിർ ചുട്ട ഉതിർത്ത മണികളായിരിക്കണം. ഓ, ഒന്ന് ചിന്തിച്ചേ. കതിർ ചുട്ട ഉതിർത്ത മണി എന്ന് പറഞ്ഞാൽ കതിര് കണ്ടിച്ചോണ്ട് വന്നിട്ട് തീക്കകത്ത് വെച്ച് കരിച്ചേച്ച് വേണം അത് ഉതിർത്തെടുത്തിട്ട് ആ മണികൾ അർപ്പിക്കാൻ. ഇത് വേണം നിവേദ്യമായി അർപ്പിക്കാൻ. ഗ്രീൻ ഇയേഴ്സ് ഓഫ് കോൺ ഡ്രൈഡ് ബൈ ഫയർ. ദൈവത്തിന് അങ്ങനെയൊക്കെ പറയുന്നേ, പച്ചമണി അങ്ങ് അർപ്പിച്ചാൽ പോരായിരുന്നോ? അല്ലേ. ഗ്രീൻ ഇയേഴ്സ് ഓഫ് കോൺ ഡ്രൈഡ് ബൈ ഫയർ. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞല്ലോ, ഗ്രീൻ ഇയേഴ്സ് ഓഫ് കോൺ, പച്ചമരം എന്ന് പറഞ്ഞത് കർത്താവിനെ കുറിച്ചാണ്. ലൂക്കോസ് 23:31 പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം. നമ്മളൊക്കെ ഉണങ്ങിയ മരങ്ങളായിരുന്നു, ജീവനില്ലാത്ത മരങ്ങളാണ്. ലൂക്കോസ് 23:31 ഇല്ലേ, നമ്മളൊക്കെ പച്ചമരം ഉണങ്ങിയ മരം തമ്മിലുള്ള വ്യത്യാസം എന്നാ? ഉണങ്ങിയ മരം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത മരം, അതിൻ്റെ ഓജസ് പോയി. പച്ചമരം ജീവനുള്ള മരമാണ്, കർത്താവാണ് പച്ചമരം. കർത്താവ് പറഞ്ഞു പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം. ഇവിടെ പറയുമ്പോഴും അതാണ് പച്ചക്കതിര്, ജീവനുള്ള കതിര്. ഈ പച്ചക്കതിര് തീയിൽ വെച്ച് ചുട്ടെടുക്കണം. അപ്പൊ തീക്കകത്തോട്ട് ഈ പച്ചക്കതിര് വെച്ച് ചുട്ടാൽ എന്തോ സംഭവിക്കും? ആ കതിരൊക്കെ ഒരുമാതിരി കറുത്തിരിക്കും ഇല്ലേ, കുറേയൊക്കെ തീയുടെ പാടൊക്കെ കാണും. ഇത് അടർത്തിയെടുത്തിട്ട് കരത്തിനകത്ത് നിറച്ചിട്ട് വേണം നിവേദ്യമായി അർപ്പിക്കാൻ. നമ്മൾ ഓർമ്മയ്ക്കായിട്ട് അടുത്ത് വരുമ്പോൾ ഇത് നമ്മളെ വളരെ അധികം ഒരു പാഠം ചിന്തിപ്പിക്കും. ഇന്ന് അവൻ പുനരുദ്ധാനം പ്രാപിച്ച് നമുക്ക് വേണ്ടി ജീവിക്കുന്നെങ്കിലും അവനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ പുനരുദ്ധാന ശരീരത്തിൽ അവൻ തീയിൽ കൂടെ കടന്നുപോയ, യാഗപീഠത്തിൽ കൂടെ കടന്നുപോയ തീയുടെ പാടുകളുണ്ട്. സഖറിയാവിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവൻ മടങ്ങി വരുമ്പോൾ യഹൂദന്മാർ ചോദിക്കുന്നുണ്ട്, നിന്റെ ഈ കാണുന്ന കൈകളിൽ കാണുന്ന പാടുകളൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ, കർത്താവ് മടങ്ങി വരുമ്പോഴാണ് അന്നേരം ആ പാടുണ്ട്. എന്താ കർത്താവ് പറയുന്നത്? എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ കൊണ്ട അടികളുടെ പാടാണ്. സംശയിച്ച തോമസിനോട് പറഞ്ഞു, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി വിലാപ്പുറത്തോട്ടൊന്ന് ഇടാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തുവാ? അവിടെ ആ പാടുണ്ട്, അവൻ്റെ കയ്യിൽ ആ പാടുണ്ട്. ഒരുപക്ഷെ മുഖത്തും ആ പാടുകൾ കാണും, അവനെ അടിച്ച പാടുകൾ കാണും. ഇന്ന് അവൻ പുനരുദ്ധാനം പ്രാപിച്ച് നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴും അവൻ്റെ ജനത്തിന് ആ പാടുകള് അവൻ്റെ സ്നേഹത്തെ ഓർപ്പിക്കും. നമ്മൾ ആരാധിക്കാൻ അടിച്ചു വരുമ്പോൾ അവൻ്റെ പുനരുദ്ധാന ജീവിതത്തെയാണ് ഓർക്കുന്നതെങ്കിൽ, നിവേദ്യമായി അർപ്പിക്കുന്നതെങ്കിൽ, ദൈവം പറഞ്ഞു ആ കതിര് തീയിൽ കൂടെ കടന്നുപോയതിൻ്റെ പാടുകളെ അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. പിതാവ് നമ്മളത് ഓർക്കുവാൻ തക്കവണ്ണം നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വായിക്കുന്നു, ഇത് ഒരു ദഹനയാഗമാണ്, ഇതൊരു നിവേദ്യമാണ്. ഇറ്റ് ഈസ് എ മീറ്റ് ഓർ ഗിഫ്റ്റ് ഓഫറിങ്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫറിങ്. ദൈവം ഇത് ദാനമായി നമുക്ക് തന്നു. ഹിസ് ഹ്യൂമിലിയേഷൻ, ഹി വാസ് ഗോഡ്സ് ഗിഫ്റ്റ് ഇൻ ഹ്യൂമിലിയേഷൻ ടു മീറ്റ് അവർ എർത്ത്ലി നീഡ്. ഈവൻ സോ ഹി വാസ് ഗോഡ്സ് ഗിഫ്റ്റ് ടു റിഡീം ദി റിസറക്ഷൻ ഗ്ലോറി ഫോർ ദെയർ എറ്റേണൽ ബ്ലെസ്സിങ്. ഈ ലോകത്തിൽ നമ്മുടെ ആവശ്യം നിറവേറ്റുവാൻ സൗമ്യനായിത്തീർന്ന കർത്താവ് ഒരു ദൈവത്തിൻ്റെ ദാനമായിരുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവനത്തിന് മഹത്വപൂർണനായി പുനരുദ്ധാനം പ്രാപിച്ച കർത്താവ് അവർക്ക് നിത്യ അനുഗ്രഹങ്ങൾ പകരുവാൻ അവൻ്റെ പുനരുദ്ധാന ജീവിതവും നമുക്ക് ദാനമായി തന്നതാണ്. ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഓഫറിങ്. നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം നമ്മൾ ഓർക്കുക. അവൻ്റെ ഓരോ വശങ്ങളെ പിതാവ് നമുക്ക് വരച്ച് കാണിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, പഴയ നിയമ പുരോഹിതന്മാർ ഇതിനകത്ത് നല്ല ഫെമിലിയർ ആയിരിക്കണം അല്ലേ. പുരോഹിതന്മാർ യാഗമർപ്പിക്കുമ്പോൾ ഏതാണ് യാഗം, എങ്ങനെയാണ് അർപ്പിക്കേണ്ടത് എന്ന് ഉള്ളതുപോലെ അവർ നല്ല ഫെമിലിയർ ആയെങ്കിലേ ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള ശുശ്രൂഷ അവർക്ക് നടത്തുവാനായിട്ട് കഴിയുള്ളൂ. പുതിയ നിയമ പുരോഹിതന്മാരായ നമ്മളും ഈ കർത്താവിൻ്റെ വ്യത്യസ്ത മരണത്തിൻ്റെ വശങ്ങളെക്കുറിച്ച് പഠിച്ച് നമ്മൾ നല്ല ഫെമിലിയർ ആകാമെങ്കിൽ നമുക്ക് പുരോഹിതന്മാർ എന്നുള്ള നിലയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും യാഗങ്ങളും ശുശ്രൂഷയും നടത്തുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ നമുക്ക് വേണ്ടി ഭോജനമായി തീർന്ന കർത്താവിനെ നമ്മൾ കണ്ടു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ പിരിഞ്ഞു പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം.